ഇല്ലെന്ന പോലെ മനുഷ്യൻ ന്യായവാദത്തിലൂടെ പരിശോധിക്കപ്പെടുന്നു. വൃക്ഷത്തിന്റെ ഫലം കർഷകന്റെ സാമർഥ്യം വെളിവാക്കുന്നു. ചിന്തയുടെ പ്രകടനം മനുഷ്യന്റെ സ്വഭാവത്തെയും. ഒരുവന്റെ ന്യായവാദം കേൾക്കാതെ അവനെ പുകഴ്ത്തരുത്. അതാണ് മനുഷ്യനെ പരീക്ഷിക്കാനുള്ള മാർഗം. നീതിയെ പിന്തുടർന്നാൽ നിനക്കത് ലഭിക്കും. മഹനീയ അങ്കി പോലെ അത് ധരിക്കുക. പക്ഷികൾ സ്വന്തം വർഗത്തോട് കൂട്ടം ചേരുന്നത് പോലെ സത്യസന്ധത സത്യസന്ധനോട് ചേരുന്നു. സിംഹമിരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നു. പാപം പാവിയെ കാത്തിരിക്കുന്നു. ദൈവഭക്തന്റെ വിവേക സുദൃഢമാണ്. മൂടന് ചന്ദ്രനെ പോലെ മാറ്റം സംഭവിക്കുന്നു. മൂടനെ വിട്ടൊഴിയാൻ നോക്കുക. ബുദ്ധിമാനെ വിട്ടുപോകരുത്. ഫോഷന്റെ സംസാരം നിന്ദ്യവും അവന്റെ ചിരി അനിയന്ത്രിതവും പാപകരവുമാണ്. ആണയിടുന്നവരുടെ സംസാരം കേൾക്കുമ്പോൾ രോമഹർഷമുണ്ടാവുന്നു. അവരുടെ കലഹം കേൾക്കുന്നവൻ ചെവി പൊത്തുന്നു. അഹങ്കാരിയുടെ മത്സരം രക്തച്ചൊരിച്ചിടയാക്കുന്നു. അവരുടെ ദൂഷണം കർണഘടോരമാണ്. രഹസ്യം പാലിക്കാത്തവന് വിശ്വസ്തത നഷ്ടപ്പെടുന്നു. അവന് ആപ്തമിത്രമുണ്ടാവുകയില്ല. സുഹൃത്തിനെ സ്നേഹിക്കുകയും അവനോട് വിശ്വസ്തത പാലിക്കുകയും ചെയ്യുക. നീ അവന്റെ രഹസ്യം വെളിപ്പെടുത്താൻ ഇടയായാൽ അവനോടുകൂടെ നടക്കരുത്. എന്തെന്നാ ശത്രുവിനെ നശിപ്പിക്കുന്നത് പോലെ നീ അയൽക്കാരന്റെ സൗഹൃദം നശിപ്പിച്ചു. കയ്യിലിരുന്ന പക്ഷിയെ തുറന്നു വിടുന്നത് പോലെ നീ അയൽക്കാരനെ അകറ്റി. അവനെ വീണ്ടും കിട്ടുകയില്ല. പിന്തുടരാനാകാത്ത വിധം അവൻ അകന്നിരിക്കുന്നു. വലയിൽ നിന്ന് മാനെന്ന പോലെ അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു. മുറിവാണെങ്കിൽ വെച്ചു കെട്ടാം. ദൂഷണത്തിന് ശേഷവും അനുരഞ്ജന സാധ്യതയുണ്ട്. രഹസ്യം വെളിപ്പെടുത്തിയാൽ പിന്നെ പ്രതീക്ഷയ്ക്ക് വകയില്ല. കണ്ണു ചിമ്മുന്നവന്റെ തിന്മ നനയ്ക്കുന്നു. അവനെ തടയാൻ ആർക്കും കഴിയുകയില്ല. നീ കേൾക്കെ, അവൻ മധുരമായി സംസാരിക്കും. നിന്റെ വാക്കുകളെ അവൻ ശ്ലാഘിക്കും. എന്നാൽ പിന്നീട് അവൻ സ്വരം മാറ്റും. നിന്റെ വാക്കുകൊണ്ട് തന്നെ നിന്നെ കൊടുക്കും. ഞാൻ വെറുക്കുന്ന പലതുമുണ്ട്. എന്നാലൊന്നും അവന് തുല്യമല്ല. കർത്താവ് പോലോനെ വെറുക്കും. നേരെ മുകളിലേക്ക് കല്ലെറിയുന്നവൻ തന്റെ തലയിലേക്ക് തന്നെയാണ് എറിയുന്നത്. ചതിപ്രയോഗം ചുറ്റും മുറിപ്പെടുത്തുന്നു. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും. താൻ വെച്ച ഗണിയിൽ താൻ തന്നെ കുടുങ്ങും. താൻ ചെയ്ത തിന്മ തന്റെ മേൽ തന്നെ പതിക്കും. അത് എവിടെ നിന്ന് വന്നെന്ന് അവൻ അറിയുകയില്ല. അഹങ്കാരിയിൽ നിന്ന് പരിഹാസവും ദൂഷണവും പുറപ്പെടുന്നു. പ്രതികാരം സിംഹത്തെ പോലെ അവന് വേണ്ടി പതിയിരിക്കുന്നു. ഭക്തൻ വീഴുമ്പോൾ ആനന്ദിക്കുന്നവൻ കെണിയിൽ കുടുങ്ങും. മരണത്തിന് മുമ്പ് വേദന അവനെ വിഴുങ്ങും. കോപവും ക്രോധവും മ്ലേച്ഛമാണ്. അവയെപ്പോഴും ദുഷ്ടനോട് കൂടെയുണ്ട്. പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും. അവിടുന്ന് അവന്റെ പാപം മറക്കുകയില്ല. അയൽക്കാരന്റെ തിന്മ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും. അയൽക്കാരനോട് പകവെച്ച് പുലർത്തുന്നവനെ കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ? തന്നെ പോലെയുള്ളവനോട് കരുണ കാണിക്കാത്തവൻ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എങ്ങനെ? മർത്യൻ വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അവന്റെ പാപങ്ങൾക്ക് ആര് പരിഹാരം ചെയ്യും? ജീവിതാന്തമോർത്ത് ശത്രുത അവസാനിപ്പിക്കുക. നാശത്തെയും മരണത്തെയും ഓർത്ത് കൽപ്പനകൾ പാലിക്കുക. കൽപ്പനകൾ അനുസരിച്ച് അയൽക്കാരനോട് കോപിക്കാതിരിക്കുക. അത്തിന്റെ നിന്റെ ഉടമ്പടി അനുസ്മരിച്ച് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അവഗണിക്കുക. കലഹത്തിൽ നിന്നൊഴിഞ്ഞാൽ പാപങ്ങൾ കുറയും. കോപിഷ്ടൻ കലഹം ജ്വലിപ്പിക്കുന്നു. ദുഷ്ട സ്നേഹിതനെ ദ്രോഹിക്കുകയും സമാധാനത്തിൽ കഴിയുന്നവരുടെ ഇടയിൽ ശത്രുത ഉളവാക്കുകയും ചെയ്യുന്നു. വിറകിനത്ത് തീയാളുന്നു. ദുശാഠ്യത്തിനത്ത് കലഹം, കരുത്തിനത്ത് കോപം, ധനത്തിനത്ത് ക്രോധം. തിടുക്കത്തിലുള്ള വാഗ്വാദ അഗ്നി ജ്വലിപ്പിക്കുന്നു. പെട്ടെന്നുള്ള ശണ്ട രക്തച്ചൊരിച്ചിലുളവാക്കുന്നു. ഊതിയാൾ തീപ്പൊരി ജ്വലിക്കും, തുപ്പിയാൾ കെട്ടുപോകും. രണ്ടു ഒരേ വായിൽ നിന്ന് തന്നെ വരുന്നു. പരദൂഷകന്വേഷണിക്കാരന് ശപിക്കപ്പെട്ടവർ സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന അനേകരെ അവർ നശിപ്പിച്ചിട്ടുണ്ട്. അപവാദം അനേകരെ തകർക്കുകയും ദേശാന്തരങ്ങളിലേക്ക് ചിതറിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പ്രബല നഗരങ്ങളെ നശിപ്പിക്കുകയും ഉന്നതന്മാരുടെ ഭവനങ്ങൾ തട്ടിമറിക്കുകയും ചെയ്തിട്ടുണ്ട്. അപവാദം ധീര വനിതകളുടെ ബന്ധം വിച്ഛേദിക്കുകയും അവർക്ക് അധ്വാന ഫലം നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപവാദത്തിന് ചെവി കൊടുക്കുന്നവൻ സ്വസ്ഥത അനുഭവിക്കുകയോ സമാധാനത്തിൽ കഴിയുകയോ ചെയ്യുകയില്ല. ചാട്ട കൊണ്ട് അടിച്ചാൽ തിണർപ്പുണ്ടാകും, നാവ് കൊണ്ട് പ്രഹരിച്ചാൽ അസ്ഥികൾ തകരും. വാഴ്ത്തള്ള അനേകരെ വീഴ്ത്തിയിട്ടുണ്ട്. നാവ് കൊണ്ട് വീഴ്ത്തപ്പെട്ടവർ അതിൽ ഏറെയാണ്. അപവാദമേൽക്കാത്തവരും അതിന്റെ കോപത്തിന് ഇരയാകാത്തവരും അതിന്റെ നുഖം വഹിക്കാത്തവരും അതിന്റെ ചങ്ങല വീഴാത്തവരും ഭാഗ്യവാന്മാർ. അതിന്റെ നുഖം ഇരുമ്പും ചങ്ങല പിച്ചളയുമാണ്. അത് വരുത്തുന്ന മരണം ദുർമരണമാണ്. പാതാളമാണ് അതിനേക്കാൾ അഭികാമ്യം. ദൈവഭക്തന്റെ മേൽ അതിന് അധികാരമില്ല. അവൻ അതിന്റെ അഗ്നിയിൽ ദഹിക്കുകയുമില്ല. കർത്താവിനെ പരിത്യജിക്കുന്നവർ അതിന്റെ പിടിയിൽ അമരും. അത് അവരുടെ ഇടയിൽ കത്തിജ്വലിക്കും. കെടുത്താൻ കഴിയുകയില്ല. സിംഹത്തെ പോലെ അവരുടെ മേൽ ചാടി വീഴും. പുലിയെ പോലെ അവരെ ചീന്തിക്കളയും. നിങ്ങളുടെ ഫൂസത്ത് മുള്ളു വേലി കൊണ്ട് സുരക്ഷിതമാക്കുക. സ്വർണവും വെള്ളിയും പൂട്ടി സൂക്ഷിക്കുക. വാക്ക് അളന്നു തൂക്കി ഉപയോഗിക്കുക. വായിക്ക് വാതിലും പൂട്ടും നിർമ്മിക്കുക. നിനക്ക് വേണ്ടി പതിയിരിക്കുന്നവരുടെ മുമ്പിൽ ചെന്ന് വീഴാതിരിക്കണമെങ്കിൽ നാവ് കൊണ്ട് തെറ്റ് ചെയ്യാതിരിക്കുക. കരുണയുള്ളവനാൽ കാറിന് കടം കൊടുക്കും. അവനെ തുണയ്ക്കുന്നവൻ കൽപ്പനകൾ അനുസരിക്കുന്നു. അയൽക്കാരന് ആവശ്യം വരുമ്പോൾ കടം കൊടുക്കുക. നീ കടം വാങ്ങിയ സമയത്തിന് തിരിച്ചു കൊടുക്കണം. വാക്കു പാലിച്ച് അയൽക്കാരനോട് വിശ്വസ്തത കാണിക്കുക. നിന്റെ ആവശ്യങ്ങൾ തക്ക സമയത്ത് നിറവേറും. വീണ് കിട്ടിയ നിധി പോലെ കടത്തെ കരുതുന്ന വളരെ പേരുണ്ട്. അവർ തങ്ങളെ സഹായിക്കുന്നവർക്ക് ഉപദ്രവം വരുത്തും. കടം കിട്ടുന്നത് വരെ അയൽക്കാരന്റെ കൈ ചുംബിക്കുകയും അവന്റെ ധനത്തെ പറ്റി പുകഴ്ത്തി പറയുകയും ചെയ്യുന്നവരുണ്ട്. കടം വീട്ടാറാകുമ്പോൾ താമസിപ്പിക്കുകയും നിരർത്ഥകമായ വാഗ്ദാനം നൽകുകയും സമയം പോരുന്ന പരാതി പറയുകയും ചെയ്യുന്നു. നിർബന്ധം ചെലുത്തിയാലും കടം കൊടുത്തവന് കഷ്ടിച്ച് പകുതിയെ തിരിച്ചു കിട്ടുകയുള്ളൂ. അവനത് ഭാഗ്യമായി കരുതും. നിർബന്ധിച്ചില്ലെങ്കിൽ കടം വാങ്ങിയൻ പണം അപഹരിച്ചത് തന്നെ. ആവശ്യമില്ലാതെ അവനെ ശത്രുവാക്കിയാണ്. നിന്നെയും ശാപവർഷവും കൊണ്ടായിരിക്കും അവൻ കടം വീട്ടുക. മാനത്തിന് പകരം അപമാനം ലഭിക്കുന്നു. ഇത്തരം ദുഷ്ടത നിമിത്തം കടം കൊടുക്കാൻ പലരും മടിച്ചിട്ടുണ്ട്. ആവശ്യമില്ലാതെ വഞ്ചിതരാകാൻ അവർ ഭയപ്പെടുന്നു. എങ്കിലും നിർധനരോട് കരുണ കാണിക്കണം. നിന്റെ ദാനത്തിന് വേണ്ടി കാത്തിരിക്കാൻ അവനെ ഇടയാകരുത്. കൽപ്പനകളെ പ്രതിദരിദ്രനെ സഹായിക്കുക. ആവശ്യക്കാരനായ അവനെ വെറും കൈയോടെ അയക്കരുത്. സഹോദരനോ സ്നേഹിതനോ വേണ്ടി ധനം നഷ്ടപ്പെടുത്താൻ മടിക്കരുത്. കല്ലിനടിയിലിരുന്ന് അത് തുരുമ്പിച്ചു നഷ്ടപ്പെടാതിരിക്കട്ടെ. അത്യുന്നതന്റെ കൽപ്പനകളനുസരിച്ച് വേണം ധനം നേടാൻ. അത് സ്വർണത്തേക്കാൾ ലാഭകരമാണ്. ദാനധർമ്മമായിരിക്കട്ടെ നിന്റെ നിക്ഷേപം. എല്ലാ തിന്മകളിൽ നിന്ന് അത് നിന്നെ രക്ഷിക്കും. ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാൻ ബലമേറിയ പരിചയേക്കാളും കനത്ത കുന്തത്തെക്കാളും അത് ഉപകരിക്കും. നല്ല മനുഷ്യനയൽക്കാരന് വേണ്ടി ജാമ്യം നിൽക്കും. നാണം കെട്ടവനെ അവനെ വഞ്ചിക്കൂ. ജാമ്യക്കാരന്റെ കാരുണ്യം വിസ്മരിക്കരുത്. അവൻ തന്റെ ജീവനാണ് നിനക്ക് നൽകുന്നത്. ദുഷ്ടൻ ജാമ്യക്കാരന്റെ ഐശ്വര്യം നശിപ്പിക്കുന്നു. നന്ദിഹീനൻ തന്നെ രക്ഷിച്ചവനെ കൈവിടിയുന്നു. ജാമ്യം പലരുടെയും ഐശ്വര്യം നശിപ്പിച്ചിട്ടുണ്ട്. അത് അവരെ കടലിലെ തിരമാല പോലെ ഉലച്ചു. പ്രബലന്മാരെ നാടുകടത്തി വിദേശങ്ങളിൽ അലയാനിടയാക്കി. ലാഭേച്ഛ മൂലം ജാമ്യം നൽകുന്ന ദുഷ്ടൻ വ്യവഹാരത്തിൽ കുടുങ്ങും. കഴിവിനത്തെ അയൽക്കാരനെ സഹായിക്കുക, വീഴാതിരിക്കാൻ സൂക്ഷിക്കുകയും ചെയ്യുക. ജലം, ആഹാരം, വസ്ത്രം സ്വര്യമായി പാർക്കാൻ ഒരിടയെന്നിവയാണ് ജീവിതത്തിന്റെ പ്രാഥമിക ആവശ്യങ്ങൾ. സ്വന്തം കുടിലിൽ ദരിദ്രനായി കഴിയുന്നതാണ് അന്യന്റെ ഭവനത്തിൽ സമൃദ്ധമായ ഭക്ഷണം ആസ്വദിക്കുന്നതിനേക്കാൾ നല്ലത്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക, ദാക്ഷിണ്യം അനുഭവിക്കുന്നവനെന്ന ദുഷ്കീർത്തി വരരുത്. വീട് തണ്ടിയുള്ള ജീവിത ശോചനീയമാണ്, വായ്പൊത്തി നിൽക്കേണ്ടി വരും. അന്യ വീട്ടിൽ ആതിഥേയൻ ചമഞ്ഞ നീ പാനീയം പോരും. എന്നാൽ നന്ദിയല്ല, പരുഷവാക്കുകളായിരിക്കും നീ കേൾക്കുക. ഹേ മനുഷ്യ, വന്ന് മേശയൊരുക്കൂ, എടുത്തു വിളമ്പൂ, ഞാൻ ഭക്ഷിക്കട്ടെ. ഈ മാന്യന് വേണ്ടി സ്ഥലം ഒഴിഞ്ഞു തരിക. എന്റെ സഹോദരൻ വന്നതിനാൽ വീട് എനിക്ക് ആവശ്യമുണ്ട്. പാർപ്പിടത്തെ സംബന്ധിക്കുന്ന ശകാരവും ഉത്തമർണന്റെ പരിഹാസവും വികാരവാനെ വ്രണപ്പെടുത്തുന്നു. പുത്രനെ സ്നേഹിക്കുന്നവൻ അവനെ പലപ്പോഴും അടിക്കുന്നു. വളർന്നു വരുമ്പോൾ അവൻ പിതാവിനെ സന്തോഷിപ്പിക്കും. മകനെ ശിക്ഷണത്തിൽ വളർത്തുന്നവന് അവൻ മൂലം നന്മയുണ്ടാകും. സ്നേഹിതരുടെ മുമ്പിൽ വെച്ച് അവനെക്കുറിച്ച് അഭിമാനിക്കുകയും ചെയ്യും. മകനെ പഠിപ്പിക്കുന്നവൻ ശത്രുക്കളെ സുയാലുക്കളാക്കുന്നു. സ്നേഹിതരുടെ മുമ്പിൽ അവനെ അഭിമാനിക്കാം. ആ പിതാവ് മരിച്ചാലും മരിക്കുന്നില്ല, തന്നെ പോലെ ഒരുവനെ അവൻ അവശേഷിപ്പിച്ചിട്ടുണ്ട്. ജീവിച്ചിരുന്നപ്പോൾ അവൻ മകനെ കണ്ട് സന്തോഷിച്ചു, മരിക്കുമ്പോൾ അവന് ദുഃഖമില്ല. ശത്രുക്കളോട് പകരമിട്ടാനും സ്നേഹിതന്മാർക്ക് പ്രത്യുപകാരം ചെയ്യാനും അവൻ ഒരുവനെ അവശേഷിപ്പിച്ചിട്ടുണ്ട്. മകനെ വഷളാക്കുന്നവൻ മുറിവ് വെച്ചുകെട്ടേണ്ടി വരും. അവന്റെ ഓരോ നിലവിളിയും പിതാവിനെ വേദനിപ്പിക്കും. മെരുക്കാത്ത കുതിര ദുശാഠ്യം കാണിക്കും. ശിക്ഷണം ലഭിക്കാത്ത പുത്രൻ തന്നിഷ്ടക്കാരനാകും. പുത്രനെ അമിതമായി ലാളിച്ചാൽ അവൻ നിന്നെ ഭയപ്പെടുത്തും. അവനോടുകൂടെ കളിക്കുക, അവൻ നിന്നെ ദുഃഖിപ്പിക്കും. അവനോടുകൂടെ ഉല്ലസിക്കരുത്, ഒടുക്ക നീ ദുഃഖിച്ച് പല്ലു ഞെരിക്കും. അവന് യൗവനത്തിൽ അധികാരം നൽകിയോ അവന്റെ തെറ്റുകൾ അവഗണിക്കുകയോ അരുത്. ചെറുപ്പത്തിലെ തന്നെ അവനെ വിനയാഭ്യസിപ്പിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ അവന് അനുസരണമില്ലാത്ത നിർബന്ധ ബുദ്ധിയായി തീർന്ന് നിന്നെ ദുഃഖിപ്പിക്കും. മകന്റെ ലജ്ജാകരമായ പ്രവൃത്തികൾ നിമിത്തം ദുഃഖിക്കാതിരിക്കേണ്ടതിന് അവനെ ശിക്ഷണത്തിൽ വളർത്താൻ ശ്രദ്ധിക്കുക. കഠിനമായ ശാരീരിക വേദന അനുഭവിക്കുന്ന ധനികനേക്കാൾ ആരോഗ്യദൃഢഗാത്രനായ ദരിദ്രനാണ് ഭാഗ്യവാൻ. ആരോഗ്യം സ്വർണത്തേക്കാൾ ശ്രേഷ്ഠമാണ്. ബലിഷ്ഠമായ ശരീരം അളവറ്റ ധനത്തേക്കാളും ശരീരത്തിന്റെ ആരോഗ്യത്തേക്കാൾ മെച്ചപ്പെട്ട സമ്പത്തോ ഹൃദയത്തിലെ ആനന്ദത്തിൽ ഉപരിയായ സന്തോഷമോ ഇല്ല. ദുരിതപൂർണമായ ജീവിതത്തേക്കാൾ മരണവും മാറാരോഗത്തേക്കാൾ നിത്യവിശ്രമവും മെച്ചപ്പെട്ടതാണ്. വിശപ്പില്ലാത്തവന്റെ മുമ്പിൽ വിളമ്പിയ വിഭവങ്ങൾ ശവകുടീരത്തിൽ നിവേദിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ പോലെയാണ്. വിഗ്രഹത്തിന് ഫലങ്ങൾ അർപ്പിക്കുന്നതുകൊണ്ട് എന്ത് പ്രയോജനം? ഭുജിക്കാനോ ഘ്രാണം ആസ്വദിക്കാനോ അതിന് കഴിവില്ല. കർത്താവിനാൽ പീഡിതനാകുന്നവനും അങ്ങനെ തന്നെ. അവൻ ഭക്ഷണ പദാർത്ഥങ്ങൾ നോക്കി ഏങ്ങിക്കരയുന്നു. നീ അമിതമായി ദുഃഖിക്കുകയോ നിന്നെ തന്നെ മനഃപൂർവ്വം പീഡിപ്പിക്കുകയോ അരുത്. ഹൃദയാനന്ദം ഒരുവന്റെ ജീവനും സന്തോഷം അവന്റെ ആയുസ്സുമാണ്. ദുഃഖമകറ്റിയ ആത്മാവിനെ സന്തോഷിപ്പിക്കുകയും ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക. ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്, അത് നിഷ്പ്രയോജനമാണ്. അസൂയയും കോപവും ജീവിതത്തെ വെട്ടിച്ചിരിക്കുന്നു. ഉത്കണ്ഠ അകാല വാർദ്ധക്യം വരുത്തുന്നു. സന്തോഷവും നന്മയും നിറഞ്ഞവൻ ഭക്ഷണം ആസ്വദിക്കുന്നു. സുചിന്തമായ കാര്യങ്ങൾ എനിക്കിനിയും പറയാനുണ്ട്. പൂർണചന്ദ്രനെ പോലെ ഞാൻ പൂരിതനാണ്. വിശ്വസ്തന്മാരായ പുത്രന്മാരെ എന്റെ വാക്കുകേട്ട് അരുവിക്കരയിലെ പനിനീർച്ചെടി പോലെ മുട്ടിടുവീൻ. കുന്തിരിക്കം പോലെ സൗരഭ്യം പരത്തുകയും ലില്ലി പോലെ പൂണിയുകയും ചെയ്വേൻ. സുഗന്ധം പരത്തുകയും സ്തുതിഗീതം ആലപിക്കുകയും ചെയ്വേൻ. കർത്താവിന്റെ എല്ലാ പ്രവൃത്തികളും നിമിത്തം അവിടുത്തെ വാഴ്ത്തുവേൻ. സ്തുതികളോടും ഗാനാലാപത്തോടും വീണാനാദത്തോടും കൂടെ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുകയും അവിടുത്തോട് നന്ദി പറയുകയും ചെയ്വേൻ. നിങ്ങളിങ്ങനെ പറയണം, എല്ലാം കർത്താവിന്റെ പ്രവൃത്തിയാണ്, അവയെല്ലാം അത്യുത്തമമാണ്. അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും. ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കയില്ല. യഥാകാലം എല്ലാം വെളിവാകും. അവിടുന്ന് അരുളി ചെയ്തപ്പോൾ ജലം കുന്നുകൂടി, അവിടുന്ന് കൽപ്പിച്ചപ്പോൾ ജലാശയങ്ങളുണ്ടായി. അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അവിടുത്തെ ഇഷ്ടം നിറവേറുന്നു. അവിടുത്തെ രക്ഷാകര ശക്തിയെ പരിമിതമാക്കുക ആർക്കും സാധ്യമല്ല. മർത്യന്റെ പ്രവൃത്തികൾ അവിടുന്ന് കാണുന്നു. അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് അവയെ കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടുത്തേക്ക് ഒന്നും വിസ്മയകരമല്ല. ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല. ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നിശ്ചിതോപയോഗത്തിനാണ്. അവിടുത്തെ അനുഗ്രഹം നദി എന്ന പോലെ വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നു. വെള്ളപ്പൊക്കം പോലെ അതിനെ കുതിർക്കുന്നു. അവിടുന്ന് ശുദ്ധജലത്തെ ഉപ്പാക്കി മാറ്റുന്നത് പോലെ ജനതകൾ അവിടുത്തെ കോപത്തിനിരയാകും. വിശുദ്ധർക്ക് അവിടുത്തെ മാർഗം ഋജുവാണ്. ദുഷ്ടർക്ക് പ്രതിബന്ധങ്ങൾ നിറഞ്ഞതും. തിന്മ ദുഷ്ടർക്കെന്ന പോലെ നന്മ ശിഷ്ടർക്ക് വേണ്ടി ആദ്യം മുതൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യന്റെ ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങൾ ജലം, അഗ്നി, ഇരുമ്പ്, ഉപ്പ്, ഗോതമ്പ്, പാല്, തേൻ, വീഞ്ഞ്, എണ്ണ, വസ്ത്രം ഇവയാണ്. ദൈവഭക്തർക്ക് ഇവയെല്ലാം നന്മയായും ദുഷ്ടർക്ക് തിന്മയായും പരിണമിക്കുന്നു. പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകളുണ്ട്. കോപാവേശത്താൽ അവ ആഞ്ഞടിക്കുന്നു. സംഹാര മുഹൂർത്തത്തിൽ അവ ശക്തി മുഴുവൻ ചൊരിഞ്ഞ് സൃഷ്ടാവിന്റെ കോപം ശമിപ്പിക്കും. അഗ്നിയും കന്മഴയും ക്ഷാമവും മഹാമാരിയും പ്രതികാരത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയത്രേ. ഹിംസ്രജന്തുക്കളുടെ ദംഷ്ട്രകളും തേളുകളും അണലികളും ദൈവഭയമില്ലാത്തവനെ ശിക്ഷിച്ചു നശിപ്പിക്കാനുള്ള വാളും അങ്ങനെ തന്നെ. അവിടുത്തെ കൽപ്പനയിലെ ആഹ്ലാദം കൊള്ളുകയും കർത്തവ്യ നിർവഹണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയും ചെയ്യുന്നു. സമയം വരുമ്പോൾ അവ അവിടുത്തെ വാക്കു ലംഘിക്കുകയില്ല. ആദ്യം മുതൽ തന്നെ ഇതെനിക്ക് ബോധ്യപ്പെടുകയാൽ ഞാൻ അതേപ്പറ്റി ചിന്തിച്ച് രേഖപ്പെടുത്തി. കർത്താവിന്റെ പ്രവൃത്തികൾ ഉത്തമമാണ്. യഥാസമയം അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു. ഒന്നും മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല. ഓരോന്നും യഥാകാലം നന്മയായി തെളിയും. അതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഉച്ചത്തിൽ ഗീതമാലപിച്ച് കർത്താവിന്റെ നാമം വാഴ്ത്തുവീൻ. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോർ.
എല്ലാവനും പുത്രനും ശുദ്ധനും തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം വരാൻ പരിശുദ്ധൻ വിവരങ്ങളിൽ സ്തുതി. ദൈവമായ പരിവാചിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നവരെങ്കിൽ സ്തുതി. പ്രിയക ദൈവത്തിന്റെ പുനരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സൗർദോഷ ഭദ്രാതുരത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച തോറും നടത്തി വരുന്ന ഈ അനുഗ്രഹീതമായ ടെലിഫോണി പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷ വളരെ ധന്യമായി നേരിട്ടുകൊണ്ട് പോകുന്ന ദൈവസന്നിധിയിലെ ശിരസുകളെ നമിക്കുകയും ദൈവത്തിന്റെ വലിയ നടത്തിപ്പിനെ നന്ദിപൂർവ്വം സ്മരിക്കുകയും വീണ്ടും ഒരിക്കൽ കൂടി ഇങ്ങനൊരു അവസരം നോക്കിയിരിക്കുന്ന ദൈവത്തെ ഭക്തിയോടുകൂടി സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. അതോടൊപ്പം നമ്മുടെ കൂട്ടായ്മ ദൈവസന്നിധിയിൽ സ്വീകാര്യമാകണമേ എന്നുള്ള പ്രാർത്ഥനയോടും സമർപ്പണത്തോടും കൂടെ ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്ത അഭിയന്യ അലക്സാസ് മാർ യോസഫ് സിരുവേനിയും പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ഉറക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന നല്ല വൈദികരെ, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ഐസക് അച്ഛൻ, ബിജോയി അച്ഛൻ, വൈദികരെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ ഇന്ന് സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട ഗീവറിഗി സച്ചൻ, ഡി ഗീവറിഗി സച്ചൻ, ഇതിനെ കൂടുതലായിട്ട് പിന്നീട് പരിചയപ്പെടുത്താം. പ്രിയപ്പെട്ട ഡി അച്ഛനാണ് ഇന്നത്തെ വചന നടത്തുന്നത്. പ്രിയപ്പെട്ട അച്ഛനെയും വളരെ സ്നേഹ ആദരവോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ശുശ്രൂഷയിൽ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വളരെ പ്രാർത്ഥനാപൂർവ്വം ഓർക്കുകയും സ്നേഹാദരോടുകൂടി ലിംഗസഹിതമായ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശുശ്രൂഷ എല്ലാവർക്കും അനുഗ്രഹമായ തീരുവാനും മുമ്പാകെ നമ്മൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകളൊക്കെയും ദൈവസന്നിധിയിൽ സ്വീകാര്യോഗ്യമാകണമേ എന്ന് വീണ്ടും താഴ്വോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷയിൽ സംബന്ധിക്കാം. ഇപ്പോഴ് ഐസക്കിന്റെ ജനനേതൃത്വത്തിൽ ആലപിക്കും, തുടർന്ന് ശുശ്രൂഷ ആരംഭിക്കും. പാഠപുസ്തകത്തിലെ 344-ാമത്തെ ഗീതം. വഴി നടത്തുന്ന ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും പരിപാലകനായ കർത്താവിന്റെ മുമ്പിൽ പ്രഭാതത്തിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടും നമുക്ക് ഒരുമിച്ച് ഈ ഗാന ശുശ്രൂഷയിൽ പങ്കാളികളാകാം.
ചിന്നയോളമെന്നെ നടത്തി നല്ലവൻ അവനെന്നും മതിയായവൻ എൻ്റെ യേശു എത്ര നല്ലവൻ അവനെന്നും മതിയായവൻ എൻ്റെ പാപഭാരമെല്ലാം തൻ്റെ ചുമലിൽ എനിക്കായി കുരിശിൽ മരിച്ചു എൻ്റെ യേശു എത്ര നല്ലവൻ എനിക്കായി കുരിശിൽ മരിച്ചു എൻ്റെ യേശു എത്ര നല്ലവൻ എൻ്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്നു എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എൻ്റെ യേശു എത്ര നല്ലവൻ എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എൻ്റെ യേശു എത്ര നല്ലവൻ മനോഭാരത്താലലഞ്ഞ് മനോവേദനയാൽ നിറഞ്ഞ് മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എൻ്റെ യേശു എത്ര നല്ലവൻ മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എൻ്റെ യേശു എത്ര നല്ലവൻ ഒരു നാളും കൈവിടില്ല ഒരു നാളും ഉപേക്ഷിക്കില്ല ഒരു നാളും മറക്കുകില്ല എൻ്റെ യേശു എത്ര നല്ലവൻ ഒരു നാളും മറക്കുന്നില്ല എൻ്റെ യേശു എത്ര നല്ലവൻ ഇന്നയോളം എന്നെ നടത്തി ഇന്നയോളം എന്നെ പുലർത്തി എൻ്റെ യേശു എത്ര നല്ലവൻ അവനെന്നും മതിയായവൻ എൻ്റെ യേശു എത്ര നല്ലവൻ അവനെന്നും മതിയായവൻ.
പ്രാർത്ഥിക്കാം.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഒരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിച്ചിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഞങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനായ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തതിന് നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവരെ ഞങ്ങളോട് കരുണ ചെയ്യണവേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനായ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തതിന് നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവരെ ഞങ്ങളോട് കരുണ ചെയ്യണവേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനായ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തതിന് നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണവേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണവേ. ഞങ്ങളുടെ കർത്താവെ കൃപയുണ്ടാ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണവേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണവേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായ എന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹ രാജാവേ നിനക്ക് സ്തുതി പാർക്കുമോ. സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, ദിവസം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഭൂമി ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടക്കണം പാപങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവളാകുന്നു. പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ.
കാരുണ്യവാനും ദയവാനും കൃപയുള്ളവനും ദീർഘക്ഷമയുള്ളവനും ഉത്തമനും ആർദ്രതയുള്ളവനും രഹസ്യങ്ങൾ ഇറയുന്നവനുമായി നിശ്ചയ തമ്പുരാനെ, ഞാൻ നിന്റെ തിരുമുമ്പിൽ ചെയ്തിട്ടുള്ള പാപങ്ങളിൽ നിന്ന് വിടുതൽ പാപിക്കാൻ എനിക്ക് ബോധം നൽകിയതുകൊണ്ട് ഇപ്പോൾ നിന്റെ ദൈവനോടന്റെ പാപങ്ങൾക്കും കുറ്റങ്ങൾക്കും മോചനത്താൻ ഞാൻ യാചിക്കുന്നു. കൃപയോടന്റെ പാപവേദനകളെ സുഖപ്പെടുത്തുകയും എന്റെ തെറ്റുകൾക്ക് മാപ്പ് തരികയും ചെയ്യണമേ. നിന്റെ ശരണത്തിന്മേൽ മരിച്ചുപോയിരിക്കുന്ന വിശ്വാസികളായ നിന്റെ ഇഷ്ടം പ്രവർത്തിച്ചിട്ടുള്ള വിശുദ്ധന്മാരുടെ കൂടാരങ്ങളിൽ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളും അവരും കൂടി നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായി പോണലായപ്പോഴേക്കും ഒരുമിച്ച് സ്തോത്രം ചെയ്ത് മഹത്വപ്പെടുത്തുമാറാകണമേ. എന്റെ സ്വസ്ഥാവേദന്റെ ദൈവത്വത്തിന്റെ ധാരാളമായ കർമ്മങ്ങളാൽ കൃപയോടെന്നെ രക്ഷിക്കണമെന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. എന്റെ കൃപയിലും കരുണയിലും അല്ലാതെ എനിക്ക് വേറെ ആശ്രമോ ആശ്രയവുമില്ല. കർത്താവായ യേശു മിശിഹ, സങ്കടകരമായ കണ്ണുനീരോട് കൂടെ എന്റെ ദൈവത്വത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വർണ്ണിക്കപ്പെടാമെന്നല്ലാത്ത നിന്റെ ആർദ്രകരണയാൽ എന്റെ ജീവകാലമൊക്കെ എന്റെ ബലഹീനതയ്ക്ക് നീ സഹായിക്കണമേ. അച്യുത പിശാചിക്കളുടെ ഭക്ഷണത്തിൽ നിന്ന് എന്റെ ആത്മാവിനെ രക്ഷിക്കണമേ. നിന്റെ കൃപയാൽ എന്റെ സർവ്വ കുറ്റങ്ങൾക്കും പാപങ്ങൾക്കും അകൃത്യങ്ങൾക്കും നിന്റെ സന്നിധിയിൽ നിന്ന് മോചനം നൽകണമേ. ദീർഘക്ഷമയുള്ളവനും കൃപയും സത്യവും വളരെ ഉള്ളവരുമായ കർത്താവേ, ഞാൻ നിന്നോട് അപേക്ഷിക്കുന്ന ഈ സമയത്ത് എന്റെ ബലഹീനതയിലേക്ക് തിരിഞ്ഞു നോക്കണമേ. കർത്താവേ നിന്റെ കരുണയാൽ എന്റെ ബലഹീനതയെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തുവെന്ന് പിശാചികൾ കണ്ടു ലഭിക്കാനും എന്റെ പരിശുദ്ധ തിരുനാമത്തെ എന്നേക്കം മഹത്വപ്പെടുത്തുവാനുമായിട്ട് നിന്റെ കൃപയാൽ കരുണയോടുകൂടിയ നല്ല അടയാളം എന്നിൽ സ്ഥാപിതമാക്കണമേ. ആമീൻ. ദൈവത്തിന്റെ തിരുനാമത്തിനുണ്ടായിരിക്കും വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഈ ഒരു ശബ്ദത്തിൽ ഒന്നിച്ച് ശ്രദ്ധിക്കുവാൻ തക്കവണ്ണം ഇടയായ ദൈവത്തെ നമുക്ക് മാറ്റപ്പെടുത്താം. ജീവിതത്തിൻ്റെതായ പലതരം ജീവികളും ഒക്കെ ഉണ്ടായിരുന്നിട്ടും അല്പസമയം ശാന്തമായി ഈ അനുഗ്രഹീതമായ ബുധനാഴ്ച ദിവസം പ്രത്യേക ദൈവം മാതാവിനെ പ്രതീക്ഷയെ ഓർക്കുന്ന ഈ ബുധനാഴ്ച നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി നയത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി ഇരുന്ന് ദൈവത്തെ മാറ്റപ്പെടുത്തുവാനും ദൈവത്തിന് സ്തുതി അർപ്പിക്കാനും ദൈവശബ്ദം കേൾപ്പാനും പ്രാർത്ഥിക്കാനും ഒക്കെ നമുക്ക് ദൈവനമ്പുരാൻ വീണ്ടും ഒരിക്കൽ കൂടി അവസരം തന്നു. നമുക്കറിയാം ഓരോ വാഴ്ചകളും നമ്മളെ ചിന്തിപ്പിക്കുന്ന ഓരോ വാർത്തകളും നമ്മളെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ് നമ്മൾ ഭൂമി ഇവിടെ ഉണ്ടായ തീവ്രവാദവും അല്ലെങ്കിൽ ഹർത്തിക്കുമൊക്കെ നമ്മൾ വാർത്തയായിട്ട് അറിഞ്ഞു ലോകം വെച്ചെങ്കിലും ഈ ദിനങ്ങളിലൊക്കെ അമേരിക്ക ഏറ്റവും കൂടുതൽ ഭയത്തോടുകൂടി വീക്ഷിക്കുന്ന ഒരു സംഭവമാണ് ലാസ് വേഗാസിലെ പത്ത് 50-60 ആളുകൾക്ക് മരണത്തിന് തയ്യാറാക്കിയ മഹാസംഭവം, അല്ലെങ്കിൽ 10-40 ആളുകൾ വളരെ തീവ്രമായ പരിചരണത്തിൽ കൂടി കടന്നു പോകുന്ന വളരെ ദാരുണമായ സംഭവം, അത് തീവ്രവാദമോ അല്ലെങ്കിൽ മറ്റോ ഒന്നും അല്ല, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ജീവിതയാത്രയിൽ തോന്നിയ അബദ്ധ ചിന്തകളിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ചില പ്രതിബന്ധങ്ങളാണെന്നാണ് ഇതുവരെയും മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. എന്തുതന്നെയാണെങ്കിലും വഴിപഴച്ച ചില ജീവിത ശൈലികളും ചിന്താധാരകളും ഒക്കെ അവനവന്റെ മാത്രമൊന്നുമല്ല, സമൂഹത്തിന്റെ ജീവിതത്തെ പോലും അല്ലെങ്കിൽ സമൂഹത്തെ പോലും വളരെ ദോഷകരമായിട്ട് ബാധിച്ചു വരുന്ന ജീവിത ശൈലി ഉണ്ടാകുന്ന തെറ്റായ ജീവിതശൈലി പ്രാവർത്തികമാക്കിക്കൊണ്ട് പോകുന്ന ഒരു വൈശാചിക ചിന്തയിലാണ് ഇന്ന് പല മനുഷ്യരും ജീവിക്കുന്നത്. തീർച്ചയായും എന്റെ മതത്തിൽ നിന്നുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള ഭയങ്ങളും ഉത്കണ്ഠകളും വ്യാകുലതകളും ഒക്കെ ഇത് കേൾക്കുമ്പോഴും കാണുമ്പോഴും അനുഭവിക്കുമ്പോഴും ഒക്കെ ഉണ്ടാകും. ഇതിൽ തന്നെയും ഇത്തരം സംഭവങ്ങളൊക്കെ ദൈവത്തെ കൂടുതൽ ആശ്രയിക്കുവാനും നമുക്ക് ലഭിച്ചിരിക്കുന്ന മക്കളെയൊക്കെ അല്ലെങ്കിൽ നമുക്ക് നാം ആയിരിക്കുന്ന സമൂഹത്തെയൊക്കെ നന്മയിൽ വളർത്തിയെടുക്കുവാനും ഒക്കെയുള്ള വലിയൊരു ചുമതല നമുക്കുണ്ട് എന്നുള്ള ഒരു ബോധ്യം ഇതിന്റെ മധ്യത്തിൽ നമ്മൾ പറഞ്ഞു പോകാതെ, അതോടൊപ്പം തന്നെ ഇങ്ങനെ ദാരുണമായി പ്രയാസം അനുഭവിച്ച ആളുകൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വം നമുക്ക് മുമ്പിലുണ്ട് എന്നുള്ള ഒരു ലക്ഷ്യബോധം നമ്മളെ നയിക്കട്ടെ എന്ന ഈ ഇത്തരം സംഭവങ്ങൾ അനുസ്മരിക്കുന്നതിൽ കൂടിയൊക്കെ നമുക്ക് വിലയിരുത്താവുന്നതാണ്. പിന്നെ അല്ലെങ്കിൽ നാളെ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ മറ്റു തലത്തിലുള്ള സംഭവങ്ങളൊക്കെ ലോകത്ത് നടക്കുമ്പോഴും അവർക്ക് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിക്കാനുള്ള ഒരു ചിന്തയാണ് ഈ സമയത്ത് മനസ്സിനെ കടന്നു വരുന്നത്. നമ്മുടെ ഇത്തരം കൂട്ടായ്മകളൊക്കെ അങ്ങനെ ഒരു ദിശാബോധമുള്ള സമൂഹം രൂപപ്പെട്ടു വരുവാൻ തക്കവണ്ണം ഉള്ള ഒരു പ്രാർത്ഥന കൂട്ടായ്മയായിട്ട് നമ്മുടെ ഈ കൂട്ടായ്മ പരിരക്ഷിക്കട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് തിരുവചന ധ്യാനം നടത്തുന്ന ബഹുമാനപ്പെട്ട ടി ഡി വർഗീസ് ഇതിന് ആദ്യമായിട്ട് അമേരിക്കയിൽ പ്രത്യേക ക്ഷണപ്പാറം സന്ദർശിക്കുവാൻ തക്കവണ്ണം കടന്നു വന്നിട്ടുണ്ട്. അച്ഛന് മാവേലിക്കര ഭദ്രാസനത്തിലെ ഒരു വൈദികനാണ്. അതോടൊപ്പം തന്നെ ഇപ്പോഴെ മാവേലിക്കര ഭദ്രാസനത്തിലെ ഭദ്രാസന കൗൺസിൽ മെമ്പറായിട്ടോട് സേവനം അനുഷ്ഠിക്കുന്നു. അങ്ങനെ ഭദ്രാസനത്തിന്റെ വളർച്ചയ്ക്ക് വിവിധ തലങ്ങളിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വൈദികനാണ് പ്രിയപ്പെട്ട ഡി ജി വർഗീസ് അച്ഛൻ. അച്ഛന് പരിചയമുള്ള അച്ഛനാണ് എങ്കിലും അതിനൊക്കെ ഒരുപാട് സീനിയറാണ്. ഏതായാലും ഈ ഒരു ശുശ്രൂഷയില് സംബന്ധിക്കേണ്ട കോണം ഇടയായതിൽ അച്ഛനോടുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. അച്ഛൻ വന്നിട്ടുണ്ടോ എന്നറിഞ്ഞ് കഴിഞ്ഞ ദിവസം അച്ഛനുമായിട്ട് ഈ ഒരു ശുശ്രൂഷയിൽ സംബന്ധിച്ച് ദൈവവചന പ്രഭാഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഒരു മടിയും കൂടാതെ സന്തോഷത്തോടുകൂടി അച്ഛന് സംബന്ധിക്കുകയും കൃത്യസമയത്ത് അച്ഛന് ശുശ്രൂഷയിൽ പ്രവേശിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട അച്ഛനെ വളരെ സ്നേഹ ആദരവോടുകൂടി ധന്യവാദം ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛന്റെ അമേരിക്കയിലെ സന്ദർശനമൊക്കെ അനുഗ്രഹമായി തീരുവാണ്ട കോണം ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ പ്രിയപ്പെട്ട ഐസക് അച്ഛൻ ഒരു ഗാനം കൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കും. അതിനുശേഷം പ്രിയപ്പെട്ട ഡി ജി യുടെ അച്ഛൻ തിരുവചനത്തിൽ നിന്ന് ധ്യാനിക്കുന്നതാണ്.
പാഠപുസ്തകത്തിലെ 336-ാമത്തെ ഗീതം. നമ്മുടെ ജീവിതത്തിൽ ലഭിക്കപ്പെടുന്നതെല്ലാം ദൈവം നൽകിയ ദാനമാണെന്ന ചിന്ത വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന വരികൾ പാട്ടുകാരൻ തന്റെ തൂലികയിലൂടെ രചിച്ചിരിക്കുന്നു. എല്ലാം എല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല എന്നാരംഭിക്കുന്ന ഗീതം.
എല്ലാമെല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാമെല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. എല്ലാമെല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാമെല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. ജീവനും ജീവനിയോഗങ്ങളും പ്രാണനും പ്രാണപ്രഭാവങ്ങളും ദിവ്യമാം ദാനങ്ങളല്ലേ, ഇതൊന്നും എന്റേതല്ല. നാഥാവിൻ ദിവ്യമാം ദാനങ്ങളല്ലേ, ഇതൊന്നും എന്റേതല്ല, എല്ലാമെല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല, എല്ലാമെല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. നിമിഷങ്ങളിൽ ഓരോ നിമിഷങ്ങളിൽ എന്നെ പൊതിയുന്ന നിൻ ജീവകിരണങ്ങളും, നിമിഷങ്ങളിൽ ഓരോ നിമിഷങ്ങൾ എന്നെ പൊതിയുന്ന നിൻ ജീവകിരണങ്ങളും, ഒരു മാത്ര പോലും പിരിയാതെ എന്നെ കരുതുന്ന സ്നേഹവും ദാനമല്ലേ, ഒരു മാത്ര പോലും പിരിയാതെ എന്നെ കരുതുന്ന സ്നേഹവും ദാനമല്ലേ, എല്ലാമെല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല, എല്ലാമെല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. ബന്ധങ്ങളിൽ എന്റെ കർമ്മങ്ങളിൽ എന്നെ നിൻ ജീവസാക്ഷിയായി നിർത്തിയിടുവാൻ, ബന്ധങ്ങളിൽ എന്റെ കർമ്മങ്ങളിൽ എന്നെ നിൻ ജീവസാക്ഷിയായി നിർത്തിയിടുവാൻ, പരിപാവനാത്മാവിൻ വരദാനമെന്നിൽ പകരുന്ന സ്നേഹവും ദാനമല്ലേ, പരിപാവനാത്മാവിൻ വരദാനമെന്നിൽ പകരുന്ന സ്നേഹവും ദാനമല്ലേ, എല്ലാമെല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല, എല്ലാമെല്ലാം തന്നതല്ലേ, ഇതല്ല.
തിരുവചന സ്നാനത്തിനായിട്ട് ബഹുമാൻ പാട്ടി ജീവരക്ഷത്തിനെ വല്ല സ്നേഹാദരോടുകൂടി സ്വാഗതം.
ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏറ്റവും ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ, പ്രിയപ്പെട്ട ഐസക് അച്ഛൻ, ഈ അമേരിക്കൻ ഐക്യനാടുകളുടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ ദൈവജനവുമേ, സ്ഥിരനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ പരാമർശിച്ചതുപോലെ ഈ രാജ്യം സന്ദർശിക്കുവാൻ കോണം കടന്നു വന്ന ഈ വേളയിൽ ഈ ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ ക്ഷണിച്ച് ഈ ഒരവസരം തന്നതിലുള്ളതായ സന്തോഷം ആദ്യമേ തന്നെ അറിയിക്കട്ടെ. പ്രിയപ്പെട്ട രാജേഷ് അച്ഛൻ ആ മുഖവാക്കുകളിൽ പരാമർശിച്ചെടുത്തതെന്ന് ഞാൻ ആരംഭിക്കുകയാണ്. ഒക്ടോബർ മാസം 1-ാം തീയതി ഞായറാഴ്ച ദൈവജനത ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന അനുഗ്രഹീതമായ ദിവസം. അതേ അവസരത്തില് ലാസ് വേഗാസില് ഈ ലോകത്തിന്റെ ഇന്ധങ്ങളോട് ചേർന്ന് നിൽക്കുവാൻ കോണം ആഗ്രഹിച്ച വലിയ ഒരു സമൂഹം, ആ സമൂഹത്തിന് നേരെ ഒരു വ്യക്തിയുടെ ദുർബല നിമിഷ മനോവികാരങ്ങൾക്ക് അടിപെട്ടുകൊണ്ട് ഉയർന്ന ഒരു കെട്ടിടത്തിന്റെ 32-ാം നിലയിൽ നിന്നുകൊണ്ട് ആ ജനക്കൂട്ടത്തിന് നേരെ ദുരിതര നിറയൊഴിക്കുമ്പോൾ ആ ഭീകരമായ താണ്ഡവത്തിന് വിധേയമായി ഏകദേശം 60-ഓളം പേര് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയും അതിനു തന്നതിനെ 1600-ഓളം പേര് വേദന അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഞാന് ഈ രാജ്യത്ത് കടന്നു വന്നത് 22-ാം തീയതിയാണ്. 24-ാം ഞായറാഴ്ച അറ്റ്ലാന്റയിലെ ഒരു ദേവാലയത്തിൽ ഒരുവൻ കടന്നു എന്ന് തോക്ക് ചൂണ്ടി നിറയൊഴിച്ച് ചിലതൊക്കെയും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു എന്നൊരു വാർത്തയും കേൾക്കുകയുണ്ട്. ഭാരതത്തിൽ വസിക്കുന്ന ആ കാലത്ത് പലപ്പോഴും ചിന്തിക്കും, വളരെ സുരക്ഷിതമായ ഒരു ദേശമാണ് അമേരിക്കൻ ഐക്യനാടുകള്. ആശങ്കകൾ കൂടാതെ സുരക്ഷിതമായിട്ട് ജീവിക്കുവാനായിട്ട് സാധ്യമാകും എന്ന്. ഒരു വേള ഇവിടുത്തെ സുരക്ഷിതത്വത്തിന്റെ അനുഭവത്തിൽ അത് സത്യമാകാം. രാത്രിയുടെ നിശബ്ദ നിമിഷങ്ങളിൽ പോലും ഏറ്റവും സുരക്ഷിതരായിട്ട് വഴിയോരങ്ങളിലൂടെ കടന്നു പോകുവാനായിട്ട്, നടന്നു പോകുവാനായിട്ട്, ജീവിക്കുവാനായിട്ട് ഒക്കെയും നമുക്ക് ഇവിടെ സാധിക്കുന്നുണ്ടാവും. എന്നാൽ ഇത്തരത്തിലുള്ളതായ ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവിടെയാണ് നമുക്ക് സുരക്ഷിതത്വം കണ്ടെത്തുവാനായിട്ട് സാധ്യമാകുന്നത് എന്ന് ചിന്തിക്കുവാനായിട്ട് നിർബന്ധിതമാകുന്നു. 91-ാം സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഞാന് അത്യുന്നതിന്റെ മറവിൽ വസിക്കുന്നിടത്തോളം കാലം, അവരുടെ ചെറിയ കീഴിൽ ആയിരിക്കുന്നിടത്തോളം കാലം എനിക്ക് സുരക്ഷിതത്വമുണ്ട്. എന്തുകൊണ്ടെന്നാൽ അവൻ എന്റെ സങ്കേതവും കോട്ടയുമാകുന്നു, ഞാൻ ആശ്രയിക്കുന്ന ദൈവമാകുന്നു എന്ന് പറയുവാനായിട്ട് സാധിക്കും എന്ന് സങ്കീർത്തനക്കാരൻ ഓർമ്മപ്പെടുത്തുന്നത്. അത്യുന്നതിന്റെ മറവിൽ വസിക്കുന്നിടത്തോളം കാലം, സർവശക്തന്റെ നിഴലിന് കീഴിൽ പാർക്കുന്നിടത്തോളം കാലമാണ് അവന് അത്തരത്തിൽ സുരക്ഷിതത്വത്തിന്റെ അത്ഭുതത്തിൽ കഴിയുവാനായിട്ട് സാധ്യമാകുന്നത്. അതുകൊണ്ട് അതിനോട് ചേർന്ന് ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനായിട്ടാണ് ഞാൻ ഈ ദിവസം ആഗ്രഹിക്കുന്നത്. ഏവർക്കും പരിചിതമായ ഒരു വേദഭാഗമാണ് തിരുനായ യോഹന്നാൻ സുവിശേഷം അതിന്റെ 10-ാം അധ്യായം. ആരുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ ഒരു പരാമർശനമാണല്ലോ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നാം കാണുന്നത്. അതിലെ 28-ാമത് വാക്യമാണ് ഞാൻ ഇന്ന് ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 28-ാമത് വാക്യം നാം ഇപ്രകാരമാണ് അവിടെ വായിക്കുന്നത്. യഹോവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിക്കുകയും ഇല്ല. ഒരാവർത്തി കൂടി വായിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 28-ാമത് വാക്യം ഞാൻ യഹോവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയും ഇല്ല. ഇതിന് 3 ഭാഗമായിട്ട് ഞാൻ ആ വാക്യത്തെ വേർതിരിച്ചുകൊണ്ട് 3-ാമത്തെ ഭാഗം മാത്രമാണ് ഇന്ന് ചിന്തയ്ക്കായിട്ട് ഞാൻ എടുക്കുന്നത്. ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ നോ വൺ ക്യാൻ സ്നാച്ച് ദം അവേ ഫ്രം മീ എന്നാണല്ലോ നമ്മൾ കാണുന്നത്. പഴയ നിയമ പശ്ചാത്തലത്തില് ദൈവജനതയ്ക്ക് സുരക്ഷിതത്വം ഒരുക്കുവാൻ തക്കുമെന്നും യഹോവയായ ദൈവം ഒരുക്കുന്ന ഒരു വെട്ടകം നാം ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട്. നോഹയുടെ വെട്ടകം പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ രക്ഷയുടെ നിഴലായിട്ടാണ് നോഹയുടെ വെട്ടകത്തെ നാം കാണുന്നത്. അപ്പോൾ നോഹയുടെ വെട്ടം രക്ഷയുടെ നിഴലാണ് എങ്കിൽ ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയും രക്ഷിത ഗണത്തിലേക്ക് ചേർക്കപ്പെടുവാനായിട്ട് ഇടയാകുക. വലിയ ഒരു പ്രളയത്തിന്റെ പ്രതികൂലതയിൽ നിന്നുള്ള സുരക്ഷിതത്വമാണ് ഈ പെട്ടകം നോഹയുടെ തലമുറയിൽ വാഗ്ദാനം ചെയ്തത്. ഇന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്ന നമ്മെ സംബന്ധിച്ച്, ദൈവ വഴികളിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ച്, ക്രിസ്തുവാകുന്ന പെട്ടകമാണ് നമുക്ക് സുരക്ഷയുടെ കോട്ട എന്ന് പറയുന്നത്. ആ കോട്ടയിൽ മാത്രമേ നമുക്ക് സങ്കേതം കണ്ടെത്തുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ. ആ കോട്ടയിൽ മാത്രമേ നമുക്ക് ശാശ്വതമായ സുരക്ഷിതത്വം അനുഭവിക്കുവാനായിട്ട് സാധ്യമാകും. വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഒരു വിശ്വാസിയുടെ സുരക്ഷ കർത്താവിന്റെ കരങ്ങളിലാകുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയാണല്ലോ വായിച്ചത്, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയും ഇല്ല. നമുക്ക് സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് നമ്മുടെയൊക്കെ ചെറുപ്രായത്തില്, പ്രത്യേകിച്ച് LP സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന കാലങ്ങളില്, നമുക്ക് അന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ ആകെയുള്ള നമ്മുടെ പഠന സമ്പാദ്യം എന്ന് പറയുന്നത് ഒരു സ്ലേറ്റും ഒരു കല്ല് പെൻസിലും ഒരു ബുക്കുമായിരിക്കും. ഈ കല്ല് പെൻസില് ഒടിഞ്ഞ് ഒടിഞ്ഞ് പല തുണ്ടുകളായിരിക്കുമ്പോഴും ഈ തുണ്ടിന്റെ ഒരു കഷ്ണം പോലും നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ തക്കുന്നു. നമ്മുടെ കൈകളിൽ അത് ചുരുട്ടി പിടിച്ചിരുന്ന അനുഭവം നമുക്ക് ഓർമ്മയുണ്ടാവും. ചിലപ്പോഴൊക്കെ നമ്മുടെ ഉറ്റ സ്നേഹിതർക്ക് നമ്മളത് കൊടുക്കാറുണ്ടാവും. എന്നാൽ അവസാനത്തെ തുണ്ട് വന്നു കഴിയുമ്പോൾ അത് ആർക്കും കൊടുക്കാതെ ആരും അത് അപഹരിച്ചെടുക്കാതിരിക്കുവാൻ തക്കുന്നു. നമ്മളെ കൈ മുറുക്കി കൂട്ടിപ്പിടിച്ചിരുന്നത് ഓർക്കുന്നുണ്ടാവും. എത്ര സ്നേഹിതരായിരുന്നാലും അത് വളരെ പരിശ്രമിച്ച് അത് തുറന്ന് അത് എടുക്കുവാനായിട്ട് നാം അനുവദിക്കാതെ, കാരണം നമുക്ക് വേറെ ആശ്രയമില്ല, പിന്നെ എഴുതുവാനായിട്ട് നമുക്ക് വേറെ ഒന്നില്ല. വീട്ടിൽ ചെന്നാൽ പകരം ഒന്ന് വാങ്ങി മേടിച്ചെടുക്കാനുള്ളതായ സൗകര്യം അന്ന് നമ്മുടെ വീടുകളിലും ഇല്ല. അതുകൊണ്ട് ഇത് നഷ്ടമായി പോകാതിരിക്കുവാൻ തക്കുന്നുള്ളതായ വലിയ ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ ഓർക്കുന്നുണ്ടാവും. നമ്മൾ കൈ ചുരുട്ടി പിടിച്ച് അത് സൂക്ഷിക്കുന്നതായിട്ട്. അങ്ങനെയുള്ളതായ ഒരു സാഹചര്യത്തിൽ ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല എന്ന് പറയുമ്പോൾ നാം ദൈവകരങ്ങളിൽ അത്ര മാത്രം ചേർന്നു നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടാകേണ്ടത് അനിവാര്യമാകും. 73 സങ്കീർത്തനത്തിന്റെ 23-24 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. 73 സങ്കീർത്തനം അതിന്റെ 23-24 വാക്യങ്ങൾ. എന്നിട്ടും ഞാൻ എപ്പോഴും എന്റെ അടുക്കലിരിക്കുന്നു, നീ എന്നെ വലം കൈ പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. ഇത് സങ്കീർത്തനകാരൻ പറഞ്ഞിരിക്കുന്നത് നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്രമാത്രം പിതാവായ ദൈവം അവന്റെ വലം കരം കൊണ്ട് നമ്മെ പിടിച്ച്, നമ്മുടെ വലം കൈയെ തന്നെ പിടിച്ച് ഏറ്റവും സുരക്ഷിത അനുഭവത്തിലൂടെ മുന്നോട്ട് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ നമുക്ക് ഭയപ്പെടേണ്ടതായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് പാട്ടുകാരൻ പാടുന്നത് ഞാൻ അവനുള്ള കയ്യിലിരിക്കാൻ ആരുമില്ല എനിക്ക് ദോഷം ചെയ്യുവാൻ. ഞാൻ അവൻ ഉള്ളം കയ്യിലിരിക്കാൻ ആരുമില്ലെനിക്ക് ദോഷം ചെയ്യുവാൻ. ഈ അവസരത്തിൽ നാം സ്വയം ചിന്തിക്കുക, ഞാൻ എന്റെ ദൈവത്തിന്റെ ഉള്ളം കരത്തിൽ ആയിരിക്കുന്നുവോ? ആ ഉള്ളക്കരത്തിൽ ആയിരിക്കുന്നിടത്തോളം ആരും എന്നെ പിടിച്ച് പറിച്ചു കൊണ്ടുപോവുകയില്ല എന്നുള്ള ശക്തമായ ഒരു വാഗ്ദത്വം നമ്മുടെ പൊന്നേശു തമ്പുര ഇവിടെ നമുക്ക് നൽകുകയാണ്. ഈ ദൈവികമായ ഈ സുരക്ഷിതത്വം നാം അനുഭവിക്കുവാൻ ആയിട്ട് നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. ആ ഒരു അനുഭവത്തിൽ നിലനിൽക്കുവാൻ നീയെന്നെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആവർത്തിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, അങ്ങനെ യേശു തമ്പുരാന്റെ കരങ്ങളിൽ ആയിരിക്കുന്നിടത്തോളം ഈ ലോകത്തിന്റെ ഒരു ശക്തിക്കും നമ്മുടെ മേൽ അധികാരം നടത്തുവാനായിട്ട്, കർത്തൃത്വം നടത്തുവാനായിട്ട് സാധ്യമല്ല. ആർക്കും യേശു തമ്പുരാന്റെ കൈകളിൽ നിന്നും നമ്മെ പിടിച്ചെടുക്കുവാനായിട്ട്, അടർത്തി മാറ്റുവാനായിട്ട് സാധ്യമല്ല എന്നത് ഇവിടെ നാം ഓർക്കുക. അങ്ങനെയുള്ള ഒരു സുരക്ഷിതത്വം അനുഭവിക്കുവാൻ തക്കവണ്ണമാണ് യേശു നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. വ്യത്യസ്തങ്ങളായ മേഖലകളിൽ അവൻ നമ്മെ ആക്കി വെച്ചിരിക്കുന്നു. അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ആയിരിക്കുമ്പോഴും ഈ യേശു തമ്പുരാന്റെ കരങ്ങളിൽ തന്നെ ആയിരിക്കുന്ന എന്ന ബോധ്യം നമ്മെ ധരിക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സുരക്ഷിതത്വത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സാധ്യമാകുന്നത്? അഥവാ ഏതെല്ലാം മാർഗത്താലാണ് ഈ സുരക്ഷ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധ്യമാകുന്നത്? ഒന്ന് രണ്ട് ചിന്തകൾ അതിനോട് ചേർന്ന് പകരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. എങ്ങനെയാ നമുക്ക് ഈ സുരക്ഷ അനുഭവിക്കുവാനായിട്ട് സാധ്യമാകും? ഒന്നാമതായിട്ട് ദൈവ സ്നേഹത്താലുള്ള ഒരു സുരക്ഷ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധ്യമാകും. ദൈവത്തിന്റെ സ്നേഹം കൊണ്ടുള്ളതായ വലിയ ഒരു സുരക്ഷ. എന്താ ദൈവത്തിന്റെ സ്നേഹം? ആരും നഷ്ടപ്പെട്ടു പോകരുതെന്നുള്ള വലിയ ആഗ്രഹം കൊണ്ടാണ് പിതാവായ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. മാത്രമല്ല പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുന്നത് പോലെ പിതാവാം ദൈവത്തോടുള്ളതായ സമത്വം മുറുകെ പിടിക്കാതെ ദാസവേഷം എടുത്തുകൊണ്ടാണ് അവൻ നമ്മുടെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അത്രമാത്രം അവൻ നമ്മെ സ്നേഹിച്ചിരിക്കുകയാണ്. യോഹന്നാൻ സ്ലീഹ സാക്ഷിക്കുന്നുണ്ട്, ദൈവം സ്നേഹമാണ്. സ്നേഹം എന്നുള്ളതിന് വേദപുസ്തകത്തിന് രണ്ട് ഗ്രീക്ക് പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാം. ഫിലിയോ എന്നും അഗപ്പെ എന്നും. ഗ്രീക്ക് ഭാഷയിൽ തന്നെ സ്നേഹത്തെ സൂചിപ്പിക്കുവാനായിട്ട് മറ്റേ രണ്ട് പദങ്ങൾ കൂടി ഉപയോഗിച്ച് നമ്മൾ കാണുന്നുണ്ട്. ഈറോസ് എന്നും സ്റ്റോർജ് എന്നും പറയുന്ന രണ്ട് പദങ്ങൾ. ഈ പദങ്ങൾ അതിന്റെ വിശകലനത്തിലേക്കൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇവിടെ പരമമായിട്ട് കാണുന്ന അകത്തെ ജീവസ്നേഹം, സാക്രിഫിഷ്യൽ ലാവ് എന്നാണ് അതിനെ പറയുന്നത്. അതൊരു വലിയ ഒരു അനുഭവമാണ്. അത് നമ്മുടെ ഒരു വികാര തണലിൽ നിന്നുണ്ടാകുന്നതല്ല, മറിച്ച് ഇച്ഛയിൽ നിന്ന് ഉണ്ടാകുന്ന ഒന്നാണ് ഈ ദൈവസ്നേഹം. അകത്തെ എന്ന് പറയുന്ന ദൈവസ്നേഹം, അപ്പോൾ ആ ഒരു ദൈവസ്നേഹമാണ് നമുക്ക് സുരക്ഷിതത്വം നൽകുന്നത്. അതനുഭവിച്ച വ്യക്തിയാണല്ലോ പ്രസിദ്ധനായ പൗലോസ്ലീഹ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ റോമലേഖനം അതിന്റെ 8:35 ഇപ്രകാരം ചോദിക്കുന്നത്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? ഇതിലേതാണ് ദൈവസ്നേഹത്തിൽ നിന്നും നമ്മെ വേർതിരിക്കുവാനായിട്ട് സാധ്യമാകുന്നത്? ഈ തരത്തിലുള്ളതായ വലിയ ഒരു സ്നേഹം കൊണ്ട് അവൻ നമ്മെ സുരക്ഷിതത്വത്തിന്റെ സങ്കേതത്തിലേക്ക് ചേർത്ത് നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ആ ഒരു ദൈവസ്നേഹം അനുഭവിക്കുക എന്നുള്ളത് നമുക്ക് അനിവാര്യമാണ്. ഒരു വിശ്വാസിയെ വിശ്വാസത്തിൽ സൂക്ഷിക്കുന്നത് ശിക്ഷയെ കുറിച്ചുള്ള ഭയമല്ല, മറിച്ച് ദൈവത്തോടുള്ള സ്നേഹമാണ്. നമുക്കറിയാം, നമ്മള് കുഞ്ഞുങ്ങളോട് ഭവനത്തിൽ കുടുംബ പ്രാർത്ഥനയുമായി ബന്ധത്തിൽ ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട്, നീ ദിവസവും വായിച്ചു വന്നില്ല എങ്കിൽ ആഹാരം തരില്ല, അല്ലെങ്കിൽ പഠനത്തോടുള്ള ബന്ധത്തിൽ ആ ഹോംവർക്ക് പൂർത്തീകരിച്ചിട്ട് വന്നിട്ടില്ല എങ്കിൽ നിനക്ക് അത് നൽകുകയില്ല, ഇന്നത് ചെയ്തു തരികയില്ല എന്നൊക്കെ. അപ്പോഴൊക്കെ നേടിയെടുക്കുവാൻ തക്കവണ്ണമുള്ളതായ ഒരു അനുഭവത്തിലല്ല അത് ചെയ്യേണ്ടത്, മറിച്ച് നമ്മോടുള്ളതായ സ്നേഹത്തെ പ്രതി അവര് കൃത്യമായിട്ട് ഇതൊക്കെ നിർവഹിക്കപ്പെടുമ്പോഴാണ് ആ സ്നേഹം പൂർണ്ണമാകുന്നത്. ദൈവവിശ്വാസിയെ സംബന്ധിച്ച് ദൈവത്തെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നില്ല എങ്കിൽ, അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അവന്റെ വഴികളിലൂടെ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ശിക്ഷയ്ക്ക് പാത്രീഭൂതനാകും എന്നുള്ളതായ ഒരു ചിന്തയിൽ നിന്നുള്ളതായ ഭയത്തിൽ നിന്നുള്ളതായ സ്നേഹമല്ല, മറിച്ച് ദൈവത്തോടുള്ളതായ ഒരു സ്നേഹത്തിൽ നിന്നുള്ളതായ വിശ്വാസമാണ് നമ്മെ കൂട്ടിക്കൊണ്ടുവരേണ്ടത്. പിതാവിന്റെ ശിഷ്യ സമൂഹത്തിന് ഏറ്റവും ചേർന്നിരുന്ന വ്യക്തിയാണെന്നും പരിശുദ്ധനായ പത്രോസ്ലീഹ. നമുക്കറിയാം പത്രോസ്ലീഹ യേശു തമ്പുരാനെ തള്ളിപ്പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ നാം കാണുന്നത് ആ അരമനയുടെ മുറ്റത്ത് നിൽക്കുന്ന വേളയിൽ. യേശു തമ്പുരാൻ പത്രോസ് 3 തള്ളിപ്പറഞ്ഞു എന്ന് കണ്ടപ്പോൾ യേശു തമ്പുരാൻ പത്രോസിനെ ഒന്ന് നോക്കുന്നുണ്ട്. ആ നോട്ടം പത്രോസിന് കാണുവാനായിട്ടിടയാകുന്നു. പരസ്പരം കണ്ണുകൾ ഉടക്കിക്കഴിഞ്ഞപ്പോൾ വേദഭാഗം പറയുന്നു പത്രോസ് കരഞ്ഞു എന്ന്. എന്തുകൊണ്ടാ പത്രോസ് കരയുവാനായിട്ട് ഇടയാകുന്നത്? യേശു തമ്പുരാന്റെ സ്നേഹത്തിന്റെ ആഴം വീണ്ടും അവന് തിരിച്ചറിയുവാനായിട്ട് സാധ്യമായി എന്നുള്ളതാണ്. പല സന്ദർഭങ്ങളിൽ യേശു തമ്പുരാൻ പത്രോസിനെ തിരുത്തുന്നുണ്ട്. ആ സന്ദർഭങ്ങളൊക്കെയും സ്നേഹത്തിന്റെ അനുഭവത്തിൽ ആ തിരുത്തലുകൾ തിരികെ പത്രോസ് ഇവിടെ വീണ്ടും ദൈവസ്നേഹം അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയാകുക. ആ ഒരു സ്നേഹത്തിന്റെ അനുഭവത്തിലായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് പത്രോസിന് അവിടെ കരയാതിരിക്കുവാനായിട്ട് സാധ്യമായി. അവരെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ഒരു വലിയ സ്നേഹം നമ്മെ തൊഴിഞ്ഞു നിൽക്കുകയാണ്, നമ്മെ മൂടിയിരിക്കുകയാണ്. ഈ സ്നേഹം പൗലോസ്ലീഹ പറയുന്നത് പോലെ പട്ടിണിയോ കഷ്ടതയോ സങ്കടമോ വാളോ ക്ഷാമമോ എന്തും വന്നു വന്നിട്ട് ഇവയിൽ നിന്നും എന്റെ ദൈവത്തിനുള്ള സ്നേഹത്തിൽ നിന്നും എന്നെ പിടിച്ചു മാറ്റുവാനായിട്ട് സാധ്യമാകുകയില്ല എന്ന് പറയുവാനായിട്ട് സാധ്യമാകണം. വീണ്ടും അതേ അധ്യായത്തിൽ നിന്ന് പറയുന്നുണ്ട്, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പറയുകയാണ് കർത്താവായ യേശു ക്രിസ്തുവിനുള്ള ദൈവ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കുവാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ ഒന്നാമതായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നാം ദൈവ സ്നേഹത്താലുള്ളതായ ഒരു സുരക്ഷിതത്വം അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയാകണം. രണ്ടാമത്, കർത്തനയാലുള്ളതായ ഈ സുരക്ഷ ഇവിടെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 17 ഹൈ പ്രീസ്റ്റ്ലി പ്രേയർ, മഹാപുരോഹിത പ്രാർത്ഥന, അതിന്റെ 15-ാമത് വാക്യത്തിൽ ഇങ്ങനെയാണല്ലോ യേശു തമ്പുരാൻ പ്രാർത്ഥിക്കുന്നത്, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണം എന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നത്. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. ഈ ലോകത്തിന്റെ ദുഷ്ടതകളിൽ പെട്ടുപോകാതിരിക്കുവാൻ തക്കോളം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനായ കർത്താവ്. കർത്താവ് പറയുന്നുണ്ട്, എന്റെ പ്രാർത്ഥന എന്റെ പിതാവ് കേൾക്കുന്നു. എന്റെ പ്രാർത്ഥന പിതാവ് കേൾക്കുന്നു എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി യേശു തമ്പുരാൻ പ്രാർത്ഥിക്കുകയാണ്, എന്താ ഈ ലോകത്തിന്റെ ദുഷ്ടതയിൽ നിന്നും നമ്മളെ കാത്തുകൊള്ളണം എന്ന്. ഈ ലോകത്തിൽ നാം ജീവിക്കുന്നത് തിന്മ കൊണ്ട് ചെയ്യാൻ, ഈ ലോകം മുഴുവനും തിന്മ കൊണ്ട് നിറഞ്ഞതാണ് എന്ന് നമുക്ക് ഓരോ സംഭവങ്ങളിലൂടെ കാണുവാനായിട്ട് സാധ്യമാകും. ഇവയേശാതെ നമ്മെ കാത്തു പരിപാലിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്താലുള്ളതായ ക്രിസ്തുവിന്റെ പ്രാർത്ഥനയുള്ളതായ ഈ സുരക്ഷിതത്വം അനുഭവിക്കുവാനായിട്ട് സാധ്യമാകണം. പാട്ടുകാരൻ പാടുന്നുണ്ടല്ലോ, നാഥൻ സന്നിധിയിൽ എൻ പേർക്ക് സദാ പക്ഷപാതം ചെയ്യുന്നു, നാഥൻ സന്നിധിയിൽ എൻ പേർക്ക് സദാ പക്ഷപാതം ചെയ്യുന്നു. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം, നാം ഒന്ന് മനസ്സിലാക്കുക, നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം മുട്ടുകുത്തുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി മുട്ടുകുത്തുന്നവനായ ക്രിസ്തു എത്ര ശ്രേഷ്ഠതരമായ ഒരു അനുഭവമാണ്. നമ്മളിപ്പോൾ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കുന്നവരാണ്. പരസ്പരം നാം പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് നമുക്ക് ഒരു വലിയ ബലം നൽകുന്നുണ്ട്. ആ ഒരു ബലം നമ്മെ ശക്തീകരിക്കുന്നു എങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ക്രിസ്തു ഉണ്ടെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ നാം അനുഭവിക്കുന്നതായ ഒരു ബലം, നാം അനുഭവിക്കുന്നതായ ഒരു ശക്തി, അത് ആരാലും നിർവചിക്കുവാനായിട്ട് സാധ്യമല്ലാത്ത ഒന്നാണ്. യോബിന്റെ ജീവിത അനുഭവം നമുക്കറിയാം. യോബിന്റെ ജീവിതത്തിൽ അവനെ നശിപ്പിക്കുവാൻ തക്കവണ്ണം പിശാച് കർത്താവിനോട് യഹോവയോട് അനുവാദം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ അനുവാദമില്ലാതെ, യഹോവയുടെ അനുവാദമില്ലാതെ നമ്മുടെ മേൽ ഒരു ശക്തിക്കും അവകാശമില്ല എന്ന് നാം തിരിച്ചറിയുമ്പോൾ അവിടെയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, മുട്ടുകുത്തുന്നതിന് മുമ്പോ എനിക്ക് വേണ്ടി മുട്ടുകുത്തുന്ന ക്രിസ്തുവിനെ ഞാൻ തിരിച്ചറിയുന്നത്. പത്രോസിനെ കുറിച്ച് ഞാൻ അല്പം മുമ്പ് പരാമർശിക്കുകയുണ്ടായി. വീണ്ടും ഒന്ന് ഞാൻ ഉദ്ധരിക്കുകയാണ് പത്രോസിനെ. ലൂക്കോസിനു സുവിശേഷം 22:31 വാക്യത്തില് യേശു തമ്പുരാൻ ഇങ്ങനെ പത്രോസിനോട് പറയുന്നുണ്ട്, ശീമോനെ ശീമോനെ, സാത്താൻ നിങ്ങളെ കോപാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു, ഞാനോ നിന്റെ വിശ്വാസം പോയിപ്പോകാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. നോക്കുക, ശീമോൻ നശിപ്പിക്കുവാനായിട്ട്, ശീമോന്റെ വിശ്വാസം ചോർത്തിക്കളയുവാനായിട്ട് ശീമോ ദൈവത്തോടുള്ളതായ ആ ആത്മബന്ധത്തിൽ നിന്നും അവനെ അകറ്റുവാൻ തക്കവനോ പിശാച് അനുവാദം ചോദിക്കുകയാണ്. എന്നാൽ യേശു തമ്പുരാൻ അത്തരത്തിലുള്ളതായ ഒരു അനുവാദം കൊടുക്കാതെ അവനെ സംരക്ഷിക്കുന്നത് നാം കാണുന്നുണ്ട്. ഈ ലോകത്തിന്റെ തിന്മകളിൽ നിന്ന് നാം സുരക്ഷിതമാകുന്നതിന് ക്രിസ്തുവിന്റെ പ്രാർത്ഥനയാനുള്ള സുരക്ഷ നമ്മെ സഹായിക്കുന്നു. യാക്കോബിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നു, ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ എന്നാൽ അവൻ നിങ്ങളിലേക്ക് അടുത്തു വരും എന്ന്. നാം ദൈവത്തോട് അടുത്തു ചെല്ലുമ്പോൾ അവൻ നമ്മിലേക്ക് അടുത്തു വരികയാണ്. സൂഫി വര്യൻ പറയുന്നത്, അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ഒരു ചുവട് വെക്കുമ്പോൾ അള്ളാഹു നമ്മുടെ അടുക്കിലേക്ക് 7 ചുവട് വെക്കുന്നു എന്നാണ്. നാം ഒരു ചുവട് വെക്കുമ്പോൾ 7 ചുവട് വെക്കുന്നവനായ ദൈവം നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ നീക്കമുണ്ട് എങ്കിൽ ആ നീക്കത്തെ പൂർത്തീകരിക്കുന്ന ക്രിസ്തു സാന്നിധ്യം അവൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം വായിച്ചതുപോലെ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതിരിക്കുവാൻ തക്കവണ്ണം ഈ ലോകം നമ്മെ ദുഷ്ടതകളാൽ മൂടുവാൻ തക്കവണ്ണം ഒരുങ്ങും. അതിൽ നിന്നും നമുക്ക് ഒരു സുരക്ഷിതത്വം ലഭ്യമാകുവാൻ ക്രിസ്തുവിന്റെ പ്രാർത്ഥന നമുക്ക് സുരക്ഷിതത്വത്തിന്റെ സങ്കേതമാകുന്നു. അവസാനമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ദൈവ ശക്തിയാലുള്ള വലിയ സുരക്ഷ, ദൈവ ശക്തിയാലുള്ള വലിയ സുരക്ഷയാണ് നമുക്ക് അവന് ഒരുക്കി തരുന്നത്. പത്രോസിന്റെ ലേഖനം ഒന്നാം ലേഖനം ഒന്നാം അധ്യായം അതിന്റെ നാലാമത് വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു നാം, അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും. അവിടെ പറയുന്നു ദൈവശക്തിയാൽ കാത്തുകൊള്ളപ്പെടുന്ന കാക്കപ്പെടുന്ന ഒരു അനുഭവം. ഇതൊരു സാധാരണമായ ശക്തിയല്ല. നാം ഇപ്പോൾ ഈ അമേരിക്കൻ രാജ്യത്തിൽ ആയിരിക്കുമ്പോൾ ഈ അമേരിക്കൻ ഗവൺമെന്റ് നമുക്ക് ഈ രാജ്യത്തിൽ ജീവിക്കുന്നതിന് ഒരു സുരക്ഷിതത്വം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പക്ഷെ ആ സുരക്ഷിതത്വത്തിന്റെ ആ മതിൽക്കെട്ടുകളൊക്കെയും തകർന്നു പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം പരാമർശിച്ച സംഭവങ്ങൾ പോലെയുള്ളതായ അവസരങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എന്നാൽ അതിലും ഒക്കെയും ശക്തമായ വലിയ ഒരു സുരക്ഷിതത്വം ഇവിടെ നമുക്ക് യേശു തമ്പുരാൻ നൽകുകയാണ്. ദൈവ ശക്തിയാലുള്ളതായ സുരക്ഷിതത്വം. ഈ സുരക്ഷിതത്വത്തിന്റെ അനുഭവത്തിലേക്കാണ് നാം വിളിക്കപ്പെടുന്നത്. 121 സങ്കീർത്തനം അതിന്റെ 7 വാക്യത്തില് യഹോവ ഒരു ദോഷവും തട്ടാത്തവണ്ണം നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും എന്ന് പരാമർശിക്കുന്നു. ഒരു ദോഷവും തട്ടാത്തവണ്ണം നമ്മെ സൂക്ഷിക്കുന്നവനായ ദൈവം. ഈ ദൈവശക്തിയിലുള്ള സുരക്ഷ നമുക്ക് എന്നും ആശ്വാസമാണ്, നമുക്ക് എന്നും സങ്കേതമാണ്. ഞാൻ അവനുള്ള കയ്യിലിരിക്കാൻ ആരുമില്ല എനിക്ക് ദോഷം ചെയ്യുവാൻ. അവന്റെ ഉള്ള കയ്യിൽ ആയിരിക്കുന്നിടത്തോളം കാലം ഒരു നാളും ആരാലും അപഹരിക്കപ്പെടാതെ ആരാലും തട്ടിക്കൊണ്ടുപോകപ്പെടാതിരിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നു. യൂദായുടെ ലേഖനം 24 വാക്യം യൂദായുടെ ലേഖനം 24 വാക്യം വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് എന്റെ മഹിമ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവൻ. നാം നമ്മുടെ യാത്രയിൽ നമ്മുടെ ജീവിതത്തിൽ വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുവാനായിട്ട് വഴുതാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുവാനായിട്ട് നമ്മുടെ പ്രാണനെ പരിപാലിക്കുന്ന ഒരു ദൈവം. അവൻ നമ്മെ സൂക്ഷിച്ച് അവന്റെ മഹിമ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി നിർത്തുന്നു. അവന്റെ സ്വർഗ സിയോനിൽ എത്തുന്ന നാളുവരെയും. 31 സങ്കീർത്തനം 5 വാക്യത്തിൽ ഇങ്ങനെ പിഒസി ഭേദപുസ്തകത്തിൽ വായിക്കുന്നു, അവിടുന്നാണ് എന്റെ അഭയസ്ഥാനം, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ലോകത്തിൽ അറിയപ്പെടുന്നതിൽ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയാണ് വോയിസ് ഓഫ് ഇറ്റലി. അനേകം സംഗീതജ്ഞരും ഗായകരുമെല്ലാം അണിനിരക്കുകയും മാറ്റിവെക്കുകയും ചെയ്യുന്ന വളരെ ശ്രദ്ധേയമായ ഒരു സംഗീത മത്സരമാണ് ഈ വോയിസ് ഓഫ് ഇറ്റലി. ഏറ്റവും മികച്ച ഗായകരെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു അവസരമാണ് ഈ ഒരു മത്സരത്തിന്. ക്രിസ്റ്റീന എന്ന ഒരു കന്യാസ്ത്രീ മത്സരിക്കുവാൻ കോളം ആഗ്രഹിച്ചു. മത്സരം ആരംഭിച്ചപ്പോൾ കാണികളായി അവിടെ ഇരുന്നവരെല്ലാവരും വളരെ അത്ഭുതത്തോടെയാണ് ഈ കന്യാസ്ത്രീയെ നോക്കിക്കൊണ്ടിരുന്നത്. എല്ലാവരും ചിന്തിച്ചു, ഇത്രയും വലിയ സംഗീത പരിപാടി ഇവിടെ ഒരു കന്യാസ്ത്രീക്ക് എന്ത് ചെയ്യാനാകും. വളരെ ആകാംക്ഷ ഓരോരുത്തരുടെയും മുഖത്ത് ഇങ്ങനെ നിഴലിച്ചിരിക്കുന്നത് കാണുവാൻ സാധിക്കും. മത്സരത്തിന്റെ അവസാനം ഫലം അനൗൺസ് ചെയ്യുമ്പോൾ എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് വോയിസ് ഓഫ് ഇറ്റലി 1 സ്ഥാനം കരസ്ഥമാക്കിയത് ഈ കന്യാസ്ത്രീയാണെന്ന് അനൗൺസ് ചെയ്തപ്പോൾ അവിടെ കൂടിയിരുന്നവർ ആർക്കും തന്നെ അത് വിശ്വസിക്കുവാനായിട്ട് സാധിച്ചില്ല. തുടർന്ന് മാധ്യമ പ്രവർത്തകർ ഈ കന്യാസ്ത്രീയുമായി അഭിമുഖം നടത്തി. അഭിമുഖം നടത്തുന്ന വേളയിൽ ഈ കന്യാസ്ത്രീയോട് ചോദിച്ചു, എങ്ങനെയാ ഇങ്ങനെ ഒരു വിജയം സ്വന്തമാക്കുവാനായത്? ഒരു ചെറുപുഞ്ചിരിയോടെ സൗമ്യമായ ഭാഷയിൽ ഈ കന്യാസ്ത്രീ മറുപടി നൽകി, ട്രസ്റ്റ് ഇൻ ജീസസ് മേക്ക് എവരിത്തിങ് പെർഫെക്റ്റ്. ട്രസ്റ്റ് ഇൻ ജീസസ് മേക്ക് എവരിത്തിങ് പെർഫെക്റ്റ്. ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് ലഭിച്ച വിജയം മാത്രമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ദൈവത്തിന്റെ സന്നിധിയിൽ മിഴുമുട്ടി പ്രാർത്ഥിക്കുകയുണ്ടായി. അത്ഭുതമുള്ളവരെ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, ദൈവത്തിന്റെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ, ദൈവത്തിന്റെ ഇടപെടലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയം വരിക്കുവാനായിട്ട് സാധ്യമാകൂ. ആകർഷണങ്ങൾക്ക് പിന്നാലെ പോകുകയല്ല, ആത്മാവിന് ധനമേകുന്ന ആശ്രയവാതിലുകൾ തേടുന്നതാണ് ജീവിതം. നമുക്ക് ആശ്രയം, നമുക്ക് സങ്കേതം നമ്മുടെ യേശുവാണ്. ഈ ദൈവകരങ്ങളിൽ നമുക്ക് സുരക്ഷിതത്വമുണ്ട് എന്ന് ഉത്തമമായി വിശ്വസിക്കുവാനായിട്ട്, ആ ഒരു ബോധ്യത്തിൽ നിലനിൽക്കുവാനായിട്ട് നമുക്ക് സാധ്യമാണ്. ഞാന് അവൻ എന്റെ ഉള്ള കയ്യിലിരിക്കാൻ ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കയില്ല എന്ന് പറയുമ്പോൾ എനിക്കൊരു ബോധ്യമുണ്ടാകട്ടെ, ഞാൻ അവന്റെ ഉള്ള കയ്യിലാണ്. ആ ഒരു ബോധ്യം എന്നെ ഭരിക്കട്ടെ. ആരാലും ഞാൻ അപഹരിക്കപ്പെടുകയില്ല, ആരാലും ഞാൻ പിടിച്ചു പറിക്കപ്പെടുകയില്ല. കാരണം ഞാൻ എന്റെ ദൈവകരങ്ങളിലാകുന്നു, അവൻ സുരക്ഷിതമാണ് എന്റെ ജീവിതം എന്ന് വിശ്വസിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകട്ടെ. ഈ ലോകം തരുന്ന സുരക്ഷിതത്വമല്ല, നാം ജീവിക്കുന്ന ചുറ്റുപാടുകൾ തരുന്ന സുരക്ഷിതത്വമല്ല, നമുക്ക് പ്രിയപ്പെട്ടവരെന്ന് നാം ചിന്തിക്കുന്നവര് നൽകുന്നതായ സുരക്ഷിതത്വമല്ല ആത്യന്തികമായിട്ടുള്ളത്. ആത്യന്തികമായ സുരക്ഷിതത്വം എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകുന്ന സുരക്ഷിതത്വമാണ്. ആ ദൈവകരങ്ങളിൽ ശാശ്വതമായി സുരക്ഷിതരായിരിക്കാൻ തക്കവണ്ണം ദൈവമേ, നിന്റെ ആത്മാവിൽ ഞങ്ങളെ സഹായിക്കണമേ, ശക്തീകരിക്കണമേ, കരുതണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, ദൈവകരങ്ങളിൽ സുരക്ഷിതരായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇത്തരത്തില് ഒരു അവസരം ലഭിച്ചു എന്ന് കേട്ട നിങ്ങളെല്ലാവരോടുള്ളതായ പ്രത്യേകമായ സ്നേഹം അറിയിക്കട്ടെ. നിങ്ങളുടെ ശ്രേഷ്ഠമായ വിലയേറിയ പ്രാർത്ഥനയും അലഹിതമായ എന്നായ എന്റെ ശുശ്രൂഷയും ഓർക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടെ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.
വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഡി ഗീബ്രിയേസസ് ഗൃഹീതമായ ഒരു പ്രഭാഷണം നടത്തി എന്നുള്ള ഒരു സംശയമൊന്നുമില്ല. തീർച്ചയായിട്ടും ഒരു വളരെ ഹൃദയസ്പർശിയായ, വളരെ ശാന്തമായ സ്വരത്തിൽ, എന്നാൽ നമ്മുടെ ഹൃദയത്തെ കൂടുതൽ ചിന്തിപ്പിക്കുന്ന വിധത്തിലുള്ള ഈ ലോകത്തിലൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഏക ആശ്രയം, അത് ഏത് തലത്തിലുള്ള മനുഷ്യനാണെങ്കിലും ഏക ആശ്രയം ഈ ഒരു വാക്യത്തിൽ പിന്നിൽ നിന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ ആരും അവയെ ഒരു നാളും എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല. ശരിക്കും ആ ഒരു വാക്യം കർത്താവ് പറയുമ്പോൾ അത് ഒരുക്കുന്ന സുരക്ഷിതത്വ ബോധത്തെ പറ്റി, വിവിധ തലങ്ങളിലുള്ള സുരക്ഷിതത്വ ബോധത്തെ പറ്റി വളരെ വിശദമായിട്ട് നമ്മളെ പറഞ്ഞു മനസ്സിലാക്കി തന്നു. ഞാനും നിങ്ങളും ഒക്കെ നിലനിൽക്കുന്നതും ഏത് പ്രതിബന്ധങ്ങളുടെ മധ്യത്തിൽ നാം ഒക്കെ അതിനെ അതിജീവിക്കുന്നതും ഒക്കെ ഞാൻ ദൈവത്തിന്റെ ഈ ആരും എന്നെ പിടിച്ചു പറിക്കുകയില്ല എന്നുള്ള ആ ഒരു വലിയ ശക്തിയുള്ള വാചകത്തിലാണ്. ശരിക്കും നമ്മൾ ഈ ഒരു വാക്യം വളരെ ധ്യാനിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ്. പ്രത്യേകിച്ച് ഞാൻ ഓർക്കുകയായിരുന്നു ഈ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ആരും എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ചില ഉത്തരവാദിത്വം കൂടെ എന്റെ അവയെ എന്റെ കയ്യിൽ നിന്ന്, നാം ദൈവത്തിന്റെ കയ്യിലായിരിക്കുക എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു സംഗതി. ഏറ്റവും മുമ്പുള്ള വാക്ക് നമ്മൾ വായിക്കുന്നത് നമുക്കറിയാം, ആടുകളുടെ ശബ്ദം കേൾക്കുകയും ഞാൻ അവയെ അറിയുകയും അവ എന്നെ നിഗമിക്കുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഒരു ഭാവം നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് ശരിക്കും ആരും പിടിച്ചു പറ്റാത്ത തലത്തിൽ തമ്പുരാന്റെ കരങ്ങൾ നമുക്ക് ചുറ്റും വട്ടം വെക്കുന്നത്, അല്ലെ കരണക്കോട്ട പോലെ നമുക്ക് ചുറ്റും വെക്കുന്നത്. അപ്പൊ അവിടെയാണ് അതിന്റെ പ്രസക്തി. അച്ഛൻ ഈ ബാക്കി ഈ വാചകത്തെ എടുത്ത് പ്രസംഗിച്ചപ്പോഴ് തീർച്ചയായിട്ടും നമ്മുടെ അത്മീയത്തിന് ഒരു വലിയ കരുത്തുണ്ടാകും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഞാൻ ഓർക്കുകയായിരുന്നു അച്ഛൻ ഇങ്ങനെ പണ്ടത്തെ ഫ്ലൈറ്റും കല്ലുപെൻസലിന്റെ കഥകളും ഒക്കെ പറഞ്ഞപ്പോഴ് പക്ഷെ കേട്ട പഴയ ആളുകളൊക്കെ പണ്ടത്തെ ഒരു സ്കൂളിന്റെ തലങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട്. ശരിക്കും നല്ല ഒത്തിരി ഓർമ്മകളാണ്. നമുക്കറിയാം ഫ്ലൈറ്റിൽ എഴുതിയ കല്ലുപെൻസിലുകൾ എഴുതിയിട്ടുള്ള പലതും ഇപ്പൊ തന്നെ മായ്ച്ചു കളയാനുള്ളതുണ്ട്. പക്ഷേ ഇന്ന് സ്ലേറ്റുകളുടെ കാലത്തിൽ നിന്ന് ബുക്കുകളുടെ ഒക്കെ കാലത്തിലേക്കാണ്. അതുകൊണ്ടാണ് എഴുതിയത് പലതും മായ്ച്ചു കിട്ടാൻ കളയാൻ പറ്റാത്തത്. കുറെ കൂടെ ഒക്കെ നിഷ്കളങ്കതയും നൈർമല്യവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. മായ്ച്ചു കളയത്തക്ക ചിന്തകളും പ്രവൃത്തികളും ഒക്കെ അന്നുണ്ടായിരുന്നുള്ളു. പക്ഷേ ഇന്ന് അത്ര എളുപ്പം മായ്ച്ചു കളയാവുന്ന ചിന്തകളൊന്നും അല്ല, അല്ലെ പ്രവൃത്തികളൊന്നും അല്ല മനുഷ്യനുള്ളത്. അതുകൊണ്ട് എപ്പോഴും എപ്പോഴെങ്കിലും ഒക്കെ ആ പഴയ സ്ലേറ്റിന്റെ ഓർമ്മകള് നമ്മൾ നിലനിൽക്കുന്നത് നല്ലതാണ്. ഒരിക്കൽ കൂടി ആ ഒരു പഴയ കാലത്തിലെ ഒരു കൊച്ചു കഥയിൽ കൂടി ഒക്കെ അച്ഛൻ നമ്മളെ കൊണ്ടെത്തിച്ചതിനുള്ള സന്തോഷം ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പേരിൽ അറിയിക്കുന്നു. അച്ഛൻ എല്ലാ ശുശ്രൂഷകളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നല്ല വാക്കുകൾ കൊണ്ട് അനേകരെ നന്മയുടെ നല്ല തലങ്ങളിൽ എത്തിച്ചു കൊടുക്കുവാൻ തക്ക വണ്ണം അച്ഛന്റെ ഈ ശുശ്രൂഷയ്ക്കൊക്കെ ഇടയായി തീരട്ടെ എന്ന് ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഒരിക്കൽ കൂടി അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്നും അച്ഛന്റെ സ്ഥാനത്തിനും ഈ ശുശ്രൂഷ ഉണ്ടാകണമെന്ന് വളരെ വിനയത്തോടുകൂടി അച്ഛനോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. തുടർന്നുള്ളത് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. നമ്മൾ ദരിദ്രം ഓർക്കാറുള്ള ആളുകളെയൊക്കെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഓർക്കാം. ജോൺ ടി തോമസ്, അതുപോലെ തന്നെ ആലീസ്, രൂപൻ എന്ന് പറയുന്ന മകനെ ഓർക്കാം, ദാനിയൽ എന്ന് പറയുന്ന മകനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഇതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം സെന്റ് ഹോസ്പിറ്റലിലെ ലീന ലൈല എന്ന് പറയുന്നൊരു പെൺകുട്ടി ഡെലിവറി സംബന്ധവുമായിട്ട് പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അമ്മയും കുഞ്ഞും അവരെ രണ്ടുപേരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും അവരുടെ പരിപൂർണ ആരോഗ്യത്തിനായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. മറ്റാരെങ്കിലുമൊക്കെ നമ്മുടെ ഓർമ്മയിൽ രോഗത്തിന്റെ തലങ്ങളിൽ കൂടി കടന്നു പോകുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ദൈവസന്നിധിയിൽ ഓർക്കുകയും അവരുടെ സൗഖ്യത്തിനും പരിപൂർണ ആരോഗ്യത്തിനുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥനയ്ക്ക് മുമ്പ് ആരാധനാ ഗീതത്തിലെ ഒരു ഗീതം ദൈവമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവെ കരയില്ലാത്ത ഹൃദയനിക്കുന്നവർ കരുണമേ എന്നുള്ള ഗീതത്തിന്റെ 8-ാമത്തെ സ്റ്റാൻസ മുതൽ അത് പാടി ഈ ശുശ്രൂഷയിലേക്കാണ്. കർത്താവേ, മലിനതയിൽ നിന്നൊഴിയുന്ന ദുനിലോകത്തിൽ ഇമ്പങ്ങളെ വെടിയുന്നതുമാലചിത്തം നൽകണമേ. സമവികാരമശുദ്ധതയും സുഖഭോഗമുദി വകയൊന്നും നിരുപിക്കാതെയിരിക്കും നർമ്മലചിത്തം നൽകണമേ. അതിപോഷണവും ലഹരിയും സധനതയും ഇവയും നിലുമേ. പ്രിയമില്ലാതെ ഇരിക്കുന്ന നിർമ്മലചിത്തം നൽകണമേ. കർത്താവേ, ദ്രവ്യാഗ്രഹവും മതിയില്ലായ്മയുമറ്റു സദാ അക്രമമൊക്കെ വെറുക്കുന്ന നിർമ്മലചിത്തം നൽകണമേ. കർത്താവേ, ഉന്നത ഭാവം തന്നെ താനെ നടിക്കാത്ത നിഗളകശേഷമകറ്റുന്ന നിർമ്മലചിത്തം നൽകണമേ. ഐശ്വര്യത്തെ പ്രാർത്ഥിക്കാം.
പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി ആദ്യമേക്ക് തന്നെ ആമേൻ. മറക്കുമോർ ഞങ്ങൾ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, പുതിയ പ്രഭാതത്തിനാ ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നല്ല ഒരു ഉറക്കം നൽകുന്നതിനാ ഞങ്ങളെ സ്തുതിക്കുന്നു കർത്താവെ. ദൈവമായ കർത്താവെ, ഓരോ ദിവസം അവിടുത്തെ ദാനമാകുന്നു ഞങ്ങൾ അറിയുന്നു. അവിടെ നിന്ന് നൽകിയിരിക്കുന്ന ദാനം അവിടുത്തെ ഹിതപ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവമായ കർത്താവെ, പുതിയ ദിവസം പുതിയ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ. ഇത്ര നാൾ നീ കാത്തു പരിപാലിച്ച ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ, ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും അവിടുത്തെ കയ്യിൽ വരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടെ നീ പൂർത്തീകരിക്കണമേ. വരുവാനിരിക്കുന്ന കാലമൊക്കെയിലും അവിടെ നീ കാത്തു പരിപാലിക്കണമേ. ദൈവമായ കർത്താവെ, പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിധൂണുമായിട്ട് ഇസ്രായേൽ ജനത്തെ നയിച്ച ദൈവമായ കർത്താവെ, ഞങ്ങളുടെ എല്ലാ ജീവിതങ്ങളും നീ നയിക്കണമേ. രോഗത്തിലും പ്രയാസത്തിലും ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അനേകർ നിന്ന് തൊടുകയും അനേകർ നിന്ന് തൊട്ട് സൗഖ്യം പ്രാപിച്ചിട്ടുണ്ടല്ലോ. ദൈവമായ കർത്താവെ, രോഗത്തിലും പ്രയാസത്തിലും ഇരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ കയ്യിൽ വരമേൽപ്പിക്കുന്നു. ദൈവമേ, അവരെ നീ സൗഖ്യപ്പെടുത്തണമേ. ശരീരത്തിന് സൗഖ്യവും മനസ്സിന് സമാധാനം നൽകണമേ. കഴിക്കുന്ന മാർഗങ്ങളെല്ലാം അവിടെ നീ പ്രവർത്തിക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങൾ അവിടുത്തെ കയ്യിൽ വരമേൽപ്പിക്കുന്നു. ദൈവമേ, അനേകരെ നീ സഹായിക്കുകയും അനേകർക്ക് നീ വെളിച്ചം പകർന്നു കൊടുക്കുന്ന പ്രകാരം ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ജീവിതം പ്രകാശമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ട എല്ലാവരെയും അവർക്ക് കയ്യിൽ വരമേൽപ്പിക്കുന്നു. അവരെ നീ കാത്തു പരിപാലിക്കണമേ. ദൈവമായ കർത്താവെ സഭ മുഴുവനെയും അവിടുത്തെ കയ്യിൽ പരിമേൽപ്പിക്കുന്നു. നയിക്കുന്ന പരിശുദ്ധ ഭാവ തിരുമേനിയെയും എല്ലാ മെത്രാപ്പോലിത്തന്മാരെയും വൈദികരെയും ക്ഷമാശന്മാരെയും സെമിനാരി വിദ്യാർത്ഥികളെയും എല്ലാവരെയും അവിടുത്തെ കയ്യിൽ പരിമേൽപ്പിക്കുന്നു. ദൈവമേ അവിടുത്തെ ഉന്നത പ്രകാശം അവിടുത്തെ മേൽ ചുരിയണമേ. ദൈവമായ കർത്താവെ ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന സ്ഥാനത്ത് അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവെ ഞങ്ങളുടെ എല്ലാ ജീവിതങ്ങളും നിർമ്മലമായി നയിക്കുവാൻ, അനേകർക്ക് നന്മകൾ ചെയ്യുവാൻ, അവിടെ നിന്ന് നൽകിയിരിക്കുന്ന നന്മകൾ അനേകർക്ക് പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ചെയ്തുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ. ദാവീദ് പുത്ര ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ചെയ്തുപോയ തെറ്റുകളെല്ലാം ദൈവമായ കർത്താവെ ഓർക്കരുതേ. അവിടുത്തെ ശ്രീഭണ്ഡാരം തുറന്ന് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പുതിയ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പുതിയ സൃഷ്ടിയായിട്ട് രൂപാന്തരപ്പെടുവാനും അവിടുത്തെ ഹിതപ്രകാരം ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ദൈവമായ കർത്താവെ വരുവാനിരിക്കുന്ന കാലമൊക്കെയിലും അവിടുത്തെ കരുണയിൽ നീ പുതിയണമേ. യാത്ര ചെയ്യുന്നവരെ അവിടുത്തെ കയ്യിൽ പരമേൽപ്പിക്കുന്നു. ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും കാത്തു പരിപാലിക്കണമേ. ലക്ഷ്യസ്ഥാനത്തെത്തി അവിടുത്തെ നാമത്തെ പുകഴ്ത്തുവാൻ സഹായിക്കണമേ. ദൈവമായ കർത്താവെ മക്കളില്ലാത്തവരെ അവിടുത്തെ കയ്യിൽ പരമേൽപ്പിക്കുന്നു. ദൈവമേ അവർക്ക് പൈതൽ നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ. പഠിക്കുന്ന പൈതങ്ങളെല്ലാവരെയും അവിടുത്തെ കയ്യിൽ പരമേൽപ്പിക്കുന്നു. പഠിക്കുവാനുള്ള എല്ലാ കഴിവും അവിടെ നീ പ്രദാനം ചെയ്യണമേ. സലോമോന് കൊടുത്തിരിക്കുന്ന ബുദ്ധിയും ജ്ഞാനം അവരിൽ നീ ആവസിപ്പിക്കണമേ. പ്രകാശത്തിന്റെ പൈതങ്ങളായിട്ട് ജീവിക്കാൻ സഹായിക്കണമേ. അനേകർക്ക് പ്രകാശം നൽകുവാൻ സഹായിക്കണമേ. ദൈവമായ കർത്താവ് വെളിച്ചത്തിന്റെ മക്കളായിട്ട് ജീവിക്കാൻ സഹായിക്കണമേ. ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവരായിരിക്കുന്ന സ്ഥാനത്ത് അനുഗ്രഹിക്കണമേ. ഒരിക്കൽ കൂടി ഞങ്ങളെല്ലാവരെയും ഓർത്ത് കയ്യിൽ പരിമേൽപ്പിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടവരെ, രോഗത്തിലും പ്രയാസത്തിലും ഇരിക്കുന്നവരെ, ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന എല്ലാവരെയും ഇമ്മുള്ള പരദീസയിൽ പാർപ്പിക്കണമേ. രണ്ടാമത്തെ വരവിൽ ഞങ്ങളും അവരും അവിടുത്തെ വലത്തെ ഭാഗത്തു നിന്നുകൊണ്ട് ഹലൽ സ്തുതികൾ പാടുവാൻ സഹായിക്കണമേ. ദൈവമായ കർത്താവെ ഞങ്ങളുടെ കുറ്റമുള്ള കുറവുള്ള പ്രാർത്ഥന അവിടുത്തെ ഉന്നത സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുമാറാകണമേ. ആമേൻ.
സാർക്കുമോർ, പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും പ്രത്യേകാൽ ഈ പ്രാർത്ഥനാ സംഗമത്തിന് നേതൃത്വം നൽകിയവർക്ക്, ഞങ്ങളോട് വചനം സംസാരിച്ച അഭിഷിക്തനോട്, പ്രത്യേകാൽ രോഗികളായി ഞങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനയിൽ സമർപ്പിച്ച ഭവനങ്ങൾക്കും വ്യക്തികൾക്കും, ഈ കൂട്ടായ്മയിൽ സംബന്ധിച്ച എല്ലാ പ്രിയ കുടുംബങ്ങൾക്കും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ.
അനുഗ്രഹീതമായ ഈ പ്രാർത്ഥന കൂട്ടായ്മയെ സംബന്ധിച്ച് എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് വളരെ ശ്രേഷ്ഠമായ ചിന്ത പകർന്ന് നമ്മളെ ധന്യമാക്കിയ ബിജീവ്രീസത്തിലുള്ള നന്ദി ഒരിക്കൽ കൂടി ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ട ഐസക്കച്ചൻ, ബിജോയി അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇത് സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും ഓർക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകാര്യങ്ങൾ വീട്ടിൽ സമർപ്പിക്കുകയും പ്രത്യേകിച്ച് രോഗികളായിട്ട് ചേരവർത്തവരെയൊക്കെ വീണ്ടും ദൈവഭാഗം സമർപ്പിക്കുകയും ചെയ്യുന്നു. സംബന്ധിച്ച് എല്ലാവരുള്ള നന്ദി അറിയിക്കുന്നു. എന്റെ അപ്രീഷിയേറ്റീവ് ചുമതലയുള്ള പ്രിയപ്പെട്ട മനോജ്, ബൈബിൾ വായിച്ച ജൂളി ആന്റി, മറ്റ് എല്ലാ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നടത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.